Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala asrafil mursalin wa ala alihi wa sahbihi ajmain. Amma ba'd. Fa inna khairal kalami kalamullah wa khairas sunani sunanu Muhammadin sallallahu alaihi wasallam. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم والذين يمسكون بالكتاب وأقاموا الصلاة إنا لا نضيع أجر المحسنين അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബായ ഖുർആൻ, ആ ഖുർആനുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അയവിറക്കേണ്ട, ആവർത്തിച്ച് നമ്മൾ വായിക്കേണ്ട ചില ഹദീസുകൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇന്ന് ഖുർആനിൻ്റെ മഹത്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഹദീസുകൾ. സൂറത്തുൽ അഹ്റാഫിലെ 170-ാമത്തെ ആയത്താണ് ഞാൻ ഓതിയത്. വല്ലദീന യുമസ്സിക്കൂന ബിൽ കിതാബി, അതായത് ഖുർആനിനെ മുറുകെ പിടിക്കുന്നവർ. വഅഖാമുസ്സലാത്ത, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർ. ഇന്നാ ലാ നുദീഉ അജ്റൽ മുസ്ലിഹീൻ, നന്മ പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം നാം പാഴാക്കുകയില്ല. അപ്പൊ ഖുർആൻ മുറുകെ പിടിക്കുക, നമസ്കാരം കൃത്യമായി നിർവഹിക്കുക, അങ്ങനെയുള്ള നല്ലത് പ്രവർത്തിക്കുന്നവർ, അവരെയാണ് മുസ്ലിഹ് എന്ന് വിശേഷിപ്പിച്ചത്. അങ്ങനെയുള്ള മുസ്ലിഹുകളുടെ പ്രതിഫലം ഒരിക്കലും പാഴാവുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ വ്യക്തമാക്കുന്നത്. ഖുർആൻ പറയുന്നത്, നമ്മൾ ഖുർആൻ പഠിച്ചുകൊണ്ടും അത് പഠിപ്പിച്ചുകൊണ്ടും റബ്ബാനികളായി മാറണമെന്നാണ്. അപ്പം മുഅ്മിനുകളുടെ അറിവും തഖ്വയും ഹിൽമും ഫിഖ്ഹും ഇതെല്ലാം ആധാരമാക്കി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ഒരു പദവിയാണ് റബ്ബാനി. ഒരാൾ റബ്ബാനി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അയാൾ ഇൽമും ഹിൽമും തഖ്വയുമുള്ള ആളായിരിക്കുക എന്നാണ്. അറിവും അതേപോലെ തന്നെ പക്വതയും ശരിയായ മാർഗം ഉൾക്കൊള്ളുന്ന മാനസികാവസ്ഥയുമെല്ലാം ഉള്ള മുഅ്മിനുകളുടെ തന്നെ ഒരു ഉയർന്ന ദറജയാണ് ഈ റബ്ബാനിയായിരിക്കുക എന്നുള്ളത്. ഉന്നതനായ മുഅ്മിനാണ് റബ്ബാനി എന്ന് പറയാം. റബ്ബിന്റെ ആൾ എന്ന് അവനെക്കുറിച്ചാണ് വിശേഷിപ്പിക്കുക. കൂനു റബ്ബാനിയീൻ, നിങ്ങൾ റബ്ബാനികളാകണം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തു ആൽ ഇംറാൻ 97-ാമത്തെ ആയത്ത്, നിങ്ങൾ റബ്ബാനികളാകണം. എങ്ങനെയാണ് ഒരു മുഅ്മിന് റബ്ബാനിയാകാൻ കഴിയുക? ബിമാ കുന്തും തുഅല്ലിമൂനൽ കിതാബ വമിമാ കുന്തും തദ്റുസൂൻ. രണ്ട് കാര്യമാണ്, ഒന്ന് ഖുർആൻ നിങ്ങൾ പഠിപ്പിക്കുന്നു, രണ്ട് ഖുർആൻ നിങ്ങൾ പഠിക്കുന്നു. അപ്പൊ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ റബ്ബാനികളായി മാറുക എന്നാണ്. അതുകൊണ്ടാണ് ഖുർആൻ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും അത് ജീവിതത്തിൽ പകർത്തുന്നതും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതും ആ മാർഗത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന മറ്റുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ സഹിക്കുന്നതും, അങ്ങനെ ഖുർആനുമായി നാം നടത്തുന്ന വ്യാപാരം, ഖുർആൻ പഠിക്കുക, അത് പകർത്തുക, അത് ദഅവത്ത് ചെയ്യുക, ആ മാർഗത്തിൽ സബർ പാലിക്കുക എന്നുള്ള വ്യാപാരം ഒരിക്കലും ഒരു മുഅ്മിനിന് നഷ്ടം വരുത്തില്ല. ഇസ്ലാം ഉൾക്കൊള്ളുന്നതും പഠിക്കുന്നതും പാലിക്കുന്നതും ദഅവത്ത് ചെയ്യുന്നതും ആ മാർഗത്തിൽ സഹനം വരിക്കുന്നതും ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് നഷ്ടമുണ്ടാക്കില്ല. ചില ആളുകൾ പറയും, നിങ്ങൾക്കാകെ നഷ്ടമാണ്, നിങ്ങൾ ഈ ഖുർആന്റെ വഴിയിലേക്ക് ഇറങ്ങിയതുകൊണ്ടാണ് ഒന്നുമില്ലാത്തതെന്നൊക്കെ പറയും. അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് അള്ളാന്റെ വാക്കാണ്. ദുനിയാവിലും നഷ്ടമുണ്ടാവില്ല, പരലോകത്തുണ്ടല്ലോ. സൂറത്തു ഫാത്തിർ. സൂറത്തു ഫാത്തിർ 35-ാമത്തെ സൂറത്തിലെ 29-30 ആയത്തുകൾ. ഇന്നല്ലദീന യതലൂന കിതാബല്ലാഹി വഅഖാമു സ്വലാത വഅൻഫഖു മിമ്മാ റസഖനാഹും സിറൻ വഅലാനിയ യർജൂന തിജാരത ലൻ തബൂർ. അള്ളാഹുവിന്റെ കിതാബ് ഖുർആൻ ഓതുന്നവർ, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവാക്കുന്നവർ, അള്ളാഹു നൽകിയ സമ്പാദ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവർ, അവർ യർജൂന അത് മുഖേന പ്രതീക്ഷിക്കുന്നത്, ഖുർആൻ പാരായണത്തിലൂടെ അവർ പ്രതീക്ഷിക്കുന്നത്, നമസ്കരിക്കുകയും സദഖ കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ അവർ പ്രതീക്ഷിക്കുന്നത് തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ് എന്നാണ്. അടുത്ത ആയത്തിൽ അത് അവർക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകും, അവരുടെ ഫളൽ അള്ളാഹു വർദ്ധിപ്പിക്കും, അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും അളവില്ലാതെ പ്രതിഫലം നൽകുന്നവനുമാകുന്നു എന്നാണ്. ലിയുവഫിയഹും ഉജൂറഹും വയസീദഹും മിൻ ഫളലി ഇന്നഹു ഗഫൂറുൻ ഷക്കൂർ എന്നാണ് അടുത്ത ആയത്ത് പറയുന്നത്. ഖുർആൻ നമുക്ക് ഭയവും രോമാഞ്ചവും നൽകുകയും നമ്മെ ഹിദായത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് സൂറത്തു സുമറിലെ 23-ാമത്തെ ആയത്ത്. അള്ളാഹു നസ്സല അഹ്സന ഹദീസ് കിതാബൻ മുതശാബിഹം മസാനിയ തഖശൈറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ഷൂന റബ്ബഹും. റബ്ബിനെ ഭയപ്പെടുന്ന ആളുകളുടെ ഹൃദയങ്ങൾക്ക് അവരുടെ തൊലികൾ മൃദുലമാകും, സുമതലീന ജുലൂദുഹും അവരുടെ തൊലികൾ ലോലമാകും, വഖുലൂബുഹും ഇലാ ദിക്രില്ല അവരുടെ കൽബ് എപ്പോഴും അള്ളാഹുവിന്റെ ദിക്രിലേക്കായിരിക്കും. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കൽബിനെ അള്ളാഹു എപ്പോഴും അള്ളാഹുവിന്റെ ദിക്രിലേക്ക് നിർത്തും. അപ്പോൾ എപ്പോഴും നമുക്ക് അള്ളാഹുവിന്റെ ദിക്ര നിലനിൽക്കണമെങ്കിൽ പതിവായിട്ട് ഖുർആൻ ഓതണം. ദാലിക ഹുദല്ലാ അതാണ് അള്ളാഹുവിന്റെ മാർഗം. യഹ്ദി ബിഹി മന്യശ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആ മാർഗത്തിലൂടെ ഹിദായത്ത് നൽകും, ആ മാർഗത്തിലൂടെ അവൻ നയിക്കും. ഇതാണ് ആമുഖമായി ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ചില ഹദീസുകൾ മുസന്നഫ് അബി ഷൈബ ഉദ്ധരിക്കുന്ന മുഹമ്മദ് ബിൻ ജുബൈർ ബിൻ മുത്തോയിം റളിയല്ലാഹു അദ്ദേഹത്തിന്റെ പിതാവ് ജുബൈർ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ അസിൽസിലത്ത് സ്വഹീഹയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഖാല അദ്ദേഹം പറഞ്ഞു, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ജുഹ്ഫ, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അൽ ജുഹ്ഫയിലായിരുന്നു. ഫഖറജ അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല അലൈസ തശ്ഹദൂന അല്ല ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകല വഅന്നി റസൂലുള്ളാഹ് വഅന്ന ഹാദൽ ഖുർആന ജാഅ മിൻ ഇൻദില്ലാ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അരികിലേക്ക് പുറപ്പെട്ടു വന്നിട്ട് ചോദിച്ചു, അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്നും ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്നും ഈ ഖുർആൻ അല്ലാഹുവിൽ നിന്ന് വന്നതാണ് എന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷഹാദത്തുണ്ടോ? ഒന്ന്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതേപോലെ ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അക്കൂട്ടത്തിൽ ഖുർആൻ അല്ലാഹുവിൽ നിന്നുള്ളതാണ്, ഷഹാദത്തു അന്നൽ ഖുർആന മിൻ ഇൻദില്ലാ. ഈ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, നിങ്ങൾ ഷഹാദത്ത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഖുൽനാ ബല, ഞങ്ങൾ പറഞ്ഞു, അതെ റസൂലെ, ഇതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫ ഇന്ന ഹാദൽ ഖുർആന തറഫുഹു ബിയദില്ലാ വ തറഫുഹു ബിഐദീകും. ഖുർആനിന്റെ ഒരറ്റം അള്ളാഹുവിന്റെ കയ്യിലാണ്, ഒരറ്റം നിങ്ങളുടെ കയ്യിലാണ്. ഫതമസ്സകൂബി, നിങ്ങളുടെ കയ്യിലുള്ള അറ്റം നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണം, നിങ്ങളുടെ കയ്യിലുള്ള അറ്റം നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണം. എങ്കിൽ ഫൈന്നകും ലൻ തുഹ്ലകൂ വലൻ തദില്ലു ബഅദഹു അബദ, ഖുർആൻ മുറുകെ പിടിച്ചതിന് ശേഷം ഒരിക്കലും നിങ്ങൾ തുലഞ്ഞു പോവുകയോ പിഴച്ചു പോവുകയോ ചെയ്യുകയില്ല. അപ്പൊ ഖുർആനിന്റെ ഒരറ്റം അള്ളാഹിന്റെ കയ്യിലുള്ള അറ്റം നമ്മുടെ കയ്യിലാണ്. നമ്മുടെ അറ്റം നമുക്ക് പിടിക്കും ചെയ്യാം, വിടും ചെയ്യാം. നമ്മുടെ കയ്യിൽ അള്ളാഹ് വിടൂല, കാരണം ഖുർആൻ അള്ളാഹിന്റെ കലാമാണ്. നമ്മുടെ കയ്യിലുള്ള അള്ളാഹു തന്നിരിക്കുന്ന അറ്റം നമ്മൾ പിടിച്ചാൽ, ഖുർആൻ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം, ഖുർആൻ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും, പിന്നെ ഒരിക്കലും തുലയില്ല. അതിന്റെ അർത്ഥം തുലയുന്നവർ മുഴുവൻ, ജീവിതത്തിൽ ഏത് രംഗത്ത് എങ്ങനെയും തുലയുന്നവർ മുഴുവൻ ഖുർആനിന്റെ അറ്റം വിട്ടുകളഞ്ഞ ആൾക്കാരാണ്. അത് അവരുടെ ജീവിതത്തിൽ ഭൗതികമാണെങ്കിലും ശരി, മറ്റേത് നിലക്കാണെങ്കിലും ശരി, സാമ്പത്തികമായിട്ടാണെങ്കിലും സാംസ്കാരികമായിട്ടാണെങ്കിലും സ്വഭാവപരമായിട്ടാണെങ്കിലും ആരെങ്കിലും തൊലഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഖുർആൻ അവരുടെ കയ്യിലുള്ള അറ്റം അവർ വിട്ടുകളഞ്ഞുകൊണ്ടാണ്. ഖുർആൻ നമ്മൾ ഓതിയിട്ട് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം യാചിക്കണം. ഖുർആൻ ഓതി ആ ഒരു പുണ്യപ്രവർത്തനം മുന്നിൽ വെച്ച് അള്ളാഹുവോട് നമുക്ക് ദുനിയാവിന്റെയും പരലോകത്തിന്റെയും ആവശ്യങ്ങൾ ചോദിക്കാം, ഒരു തെറ്റുമില്ല. ഖുർആൻ പാരായണം വളരെ മഹത്തായ ഒരു പുണ്യപ്രവർത്തനമാണ്. ഒരാൾ ഒരായത്തോതിയാൽ പത്തായത്തോതിയോ കൂലി എന്തായാലും ഉണ്ടാവും, ചുരുങ്ങിയത് അതിലും വർധനവായിരിക്കും. അങ്ങനെ ഖുർആൻ ഓതുന്ന ഒരാൾക്ക് അള്ളാഹുവെ ഞാൻ ഇഖ്ലാസോടുകൂടിയാണ് ഖുർആൻ ഓതിയത്, ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, ഈ ഖുർആൻ മുന്നിൽ വെച്ച് ഞാൻ നിന്നോട് എന്റെ പാപങ്ങൾ പുറത്തു തരണമെന്ന് ആവശ്യപ്പെടുന്നു ഞാൻ ഓതിയ ഖുർആൻ. അതേപോലെ തന്നെ നരകമോചനം, സ്വർഗപ്രവേശനം, രോഗശമനം, ദുനിയാവിലെ നമ്മുടെ മറ്റ് ആവശ്യങ്ങൾ ഖുർആൻ ഓതിയിട്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവോട് പറയാം. പക്ഷെ ഖുർആൻ ഓതുകയോ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ട് അതിൽ നിന്ന് ദുനിയാവിൽ ഒരു ബെനിഫിറ്റ് ആഗ്രഹിക്കുന്നത് ഒരു മുഅ്മിന് പാടുള്ളതല്ല. പല ആളുകളും ഇന്ന് ഖുർആൻ കൊണ്ടു നടക്കുന്നതും ഖുർആൻ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതൊക്കെ ദുനിയാവിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അത് വളരെ സൂക്ഷിക്കേണ്ട ഗൌരവമുള്ളൊരു വിഷയമാണ്. ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചത്, ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലത്ത് സഹീഹിൽ ഉൾപ്പെടുത്തിയത്, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്. കാല അദ്ദേഹം പറഞ്ഞു, മർറ ബി റജുലിൻ വഹുവ യഖറു അലാ ഖൗം ഫലമ്മാ ഫറഗ സഅല. അദ്ദേഹം ഒരാളുടെ അരികിലൂടെ നടന്നുപോയി, അദ്ദേഹം ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഖുർആൻ ഓതും, മനോഹരമായിട്ട് ഓതും. ഓത്ത് കഴിഞ്ഞാൽ അവരെ നേരെ കൈ നീട്ടു. ഒരാൾ, കുറെ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നുണ്ട്, മുന്നിൽ വന്നിട്ട് വളരെ മനോഹരമായിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, പിന്നെ ആളൊരു പാത്രം വെച്ചിട്ട് പിരിവെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ കണ്ടു. ഫഖാല ഇമ്രാൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു അപകടം കണ്ടതുപോലെയാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു സംസാരിച്ചത്, ഇന്നാ ലില്ലാഹി എന്ന് പറഞ്ഞു. അത് കണ്ടിട്ട് എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഇന്നി സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഖറഅൽ ഖുർആന ഫലിയസ്അലില്ലാഹ തബാറക വ തആല. ആരെങ്കിലും ഖുർആൻ ഓതിയാൽ ഫലിയസ്അലില്ലാഹ തബാറക വ തആല ബിഹി, ആ ഖുർആൻ കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചു കൊള്ളണം. ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നമ്മൾ ഖുർആൻ ഓതുകയും മനഃപ്പാടമാക്കുകയും അത് പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ ചെയ്യുന്നവരോട് ഞാൻ പ്രത്യേകം പറയുന്നു, ഖുർആൻ ഓതിയിട്ട് അത് മുന്നിൽ വെച്ച് അള്ളാഹുവോട് ചോദിക്കണം. മനസ്സിലായില്ലേ? എന്നിട്ട് നബി സാസം പറഞ്ഞു, ഫഇന്നഹു സയജിഉ ഖൗമുൻ, ഇനി ഒരു ഖൗമു വരാനുണ്ട്. എന്താ അവരുടെ പ്രത്യേകത? യഖറൂന ഖുർആൻ യസ്അലൂന നാസ ബിഹി, അവർ ഖുർആൻ ഓതിയിട്ട് ജനങ്ങളോട് ചോദിക്കും. അതായത് അവർ ഖുർആൻ പഠിക്കുന്നതും പാരായണം ചെയ്യുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ദുനിയവിയായ സാമ്പത്തിക നേട്ടവും മറ്റു നേട്ടങ്ങളും കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് വളരെ ഗൌരവത്തിൽ സൂക്ഷിക്കേണ്ട വിഷയമാണ്. ഖുർആൻ ഓതിയിട്ട് അള്ളാഹുവോട് ചോദിക്കാം. അപ്പൊ അതിൽ നിന്ന് എപ്പോൾ ഖുർആൻ പാരായണം ചെയ്താലും ആ ഖുർആനിനെ തവസ്സുലാക്കിയിട്ട് അള്ളാഹുവോട് നമ്മുടെ ആഖിറത്തിന്റെയും ദുനിയാവിന്റെയും ആവശ്യങ്ങൾ ചോദിക്കുന്നതിൽ സുന്നത്തുണ്ട് എന്ന് കാണാൻ കഴിയും. കാരണം ഖുർആൻ ഓതിയിട്ട് റബ്ബിനോട് ചോദിക്കട്ടെ എന്ന. അപ്പൊ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നമ്മൾ ദുആ ചെയ്യണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം, ആ ഖുർആനെ മുന്നിൽ വെച്ചിട്ട് ദുആ ചെയ്യണം. മറ്റൊന്ന്, ഖുർആൻ ഓതുന്ന ആളുകൾക്ക് നൽകപ്പെട്ട ഒരു പ്രത്യേകത. ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു പറയാണ്, ഖറജ അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു നഖ്റഉൽ ഖുർആൻ വഫീനൽ അജമി വൽ അഅറാബി. ഒരിക്കൽ ഞങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അരികിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ അറബികളും അനറബികളുമുണ്ട്. അപ്പൊ അറബികൾക്ക് ഖുർആൻ ഓതിയാൽ മാത്രമാണോ കൂലി? അല്ല, അനറബികൾക്കും എന്തുണ്ട്? ഖുർആൻ ഓതിയാൽ അതിൻ്റെതായ കൂലിയുണ്ട്. ഖാല, അദ്ദേഹം പറയാണ്, ഫസ്തമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിച്ചു കേട്ടു. അറബികൾ ഒന്നതും കേട്ടു, അനറബികൾ ഒന്നതും കേട്ടു. ഫഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉ, നിങ്ങൾ ഓതുവിൻ. ഫഖുല്ലുൻ ഹസനുൻ, എല്ലാം നല്ല ഓത്താണ്. അറബികളുടെ ഓത്തും കൊള്ളാം, അനറബികളുടെ ഓത്തും കൊള്ളാം. റസൂലുള്ളാഹി പ്രശംസിച്ചു. അപ്പൊ നന്നായി ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകളെ അടുത്തുവന്ന് അത് ശ്രദ്ധിച്ച് കേൾക്കുന്നതും അവരെ പ്രശംസിക്കുന്നതും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയിൽ മാതൃകയുള്ളതാണ്. എന്നിട്ട് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു താക്കീത് കൊടുത്തു, വസയത്തി ഖൗമുൻ യുഖീമുനഹു കമാ യുഖാമുൽ ഖിദഹ്. എന്താ പറയുന്നത്? അമ്പ് നിർത്തപ്പെടുന്നതുപോലെ അതിനെ നിർത്തുന്ന ഒരു ജനത ഇനി വരാനുണ്ട്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ പിന്നെ ഖുർആൻ കൊണ്ട് ഉടനെ ലക്ഷ്യം കിട്ടണം. അമ്പ് നിർത്താൻ മനസ്സിലായത്? അമ്പ് എഴുതാനുള്ള ലക്ഷ്യം ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല കിട്ടേണ്ടത്, അപ്പൊ തന്നെ കിട്ടണം. അമ്പ് എഴുതാൻ അതെവിടെ കൊള്ളുന്നത്? അവിടുന്ന് എടുത്തുകൊണ്ടിരണം. അപ്പൊ അമ്പ് ലക്ഷ്യം വെക്കുന്ന പോലെ ഖുർആൻ ലക്ഷ്യം വെക്കുന്ന ഒരു കൂട്ടർ ഇനി വരും. നിങ്ങൾ അങ്ങനെയല്ല എന്നാ പറഞ്ഞത് സ്വഹാബികളെക്കുറിച്ച്, നിങ്ങൾ അങ്ങനെയല്ല എന്നാ പറഞ്ഞത്. ഇനി ഒരു ഖൗമ വരാണ്ട് അവര് അമ്പ് ലക്ഷ്യം വെക്കുന്ന പോലെ, ഒരാൾ അമ്പ് പിടിച്ച് എഴുതാൽ ആ അമ്പ് ഒരു സ്ഥലത്ത് പോയി കൊള്ളുമല്ലോ. അപ്പൊ ആ ഉരുവനെ അയാൾക്ക് കിട്ടണം, ഇരയാക്ക് കിട്ടണം. എന്നതുപോലെ ഖുർആൻ ഓതിയാൽ അപ്പത്തന്നെ പ്രതിഫലം കിട്ടണം ചില ആൾക്കാർക്ക്. ഖുർആൻ ഓതിയാൽ ഒന്നുകിൽ പ്രശംസ കിട്ടണം, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പേരിൽ അയാൾക്ക് പൈസ കിട്ടണം. അങ്ങനെ ഖുർആൻ കൊണ്ട് ഉടനെ നേട്ടം ലക്ഷ്യം വെക്കുന്ന ഒരു ജനത വരുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ലക്ഷ്യമില്ലാതെ ഖുർആൻ പാരായണം ചെയ്ത അറബികളും അജമികളും അടങ്ങുന്ന ഒരു ജനതയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രശംസിച്ചതാണ് മുസ്നദ് അഹമ്മദിൽ നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത്. ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു തന്നെയുള്ള മറ്റൊരു റിപ്പോർട്ടിൽ ഈ വിഷയത്തെക്കുറിച്ച് ഒരല്പം കൂടിയുണ്ട്. നഹനു നഖ്റഉൽ ഖുർആൻ വഫീനൽ അഅറാബി വൽ അജമി എന്നുണ്ട്. ഞങ്ങൾ കൂടുതൽ അഅറാബികളുമുണ്ട് അജമികളുമുണ്ട്, അതായത് അനറബികളുമുണ്ട്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു എല്ലാവരും ഇഖ്റഉ ഫകുല്ലു നസൻ എന്ന് നബി പറഞ്ഞു. വസയജി വഖവാമൻ യഖീമുനഹു കമാ യഖാമുൽ ഖിദ. ചില ആളുകളുണ്ട് അമ്പ് കൊണ്ട് ലക്ഷ്യം വെക്കുന്ന പോലെ ഖുർആൻ പാരായണം കൊണ്ട് ലക്ഷ്യം വെക്കുന്നവർ. എന്നിട്ട് നബി അത് വിശദീകരിച്ചു, അതായത് യതഅജ്ജലൂനഹു വലാ യതഅജ്ജലൂനഹു, ഖുർആനിന്റെ നേട്ടം അവർ ആഖിറത്തിലേക്ക് വെക്കുന്നില്ല, ദുനിയാവിൽ തന്നെ ലക്ഷ്യം വെക്കുന്നു. യതഅജ്ജലൂനഹു എന്നാണ് അവർ ധൃതി കാണിക്കുന്നു, ഇപ്പൊ തന്നെ കിട്ടണം. ആ ഖുർആൻ പാരായണത്തിന്റെ ഗുണം ഇവിടെ തന്നെ കിട്ടണമെന്നവർ ആഗ്രഹിക്കുന്നു. വലാ യതഅജ്ജലൂനഹു, അവർ നാളേക്ക് വെക്കുന്നില്ല, നീട്ടിവെക്കുന്നില്ല, അഥവാ ഖുർആൻ ഓതിയതിന്റെ നേട്ടം പരലോകത്ത് ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് എന്ത് ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുണ്ടായി. ഇനി നിങ്ങൾക്കറിയാമോ മറ്റൊരു ഹദീസ് സ്വഹീ മുസ്ലിമിൽ, ഏറ്റവും ആദ്യം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മൂന്ന് കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മൂന്ന് കൂട്ടർ, പ്രത്യക്ഷത്തിൽ അവർ നല്ല ആൾക്കാരാണ്, ഒന്ന് സദഖ കൊടുത്ത ആൾക്കാർ, രണ്ട് ജിഹാദ് ചെയ്ത ആളുകൾ, മൂന്ന് ഖുർആൻ ഓതുകയും പഠിപ്പിക്കുകയും ചെയ്ത ആൾക്കാർ. ഈ മൂന്നാളുകളാണ് നരകത്തിലേക്ക് പോകുന്നത്. സദഖ കൊടുത്തവർ നരകത്തിലേക്ക് പോകാനുള്ള കാരണം എന്താ? നീ എന്താണ് ചെയ്തത് എന്ന ചോദ്യത്തിന് അവൻ പറയുന്നത് ഞാൻ എന്റെ മാർഗത്തിൽ ധാരാളം സദഖ നൽകിയിട്ടുണ്ട് എന്നാണ്. ഇനി മുതസദ്ദിഖ് എന്നവൻ അല്ലാഹുവോട് പറയും, അല്ലാഹ് പറയും കദബത്ത വലാക്കിൻ ലിയുഖാല അന്നക മുതസദ്ദിഖ്, സദഖ നൽകുന്നവൻ, ധർമ്മിഷ്ഠൻ എന്ന പേര് കിട്ടാൻ വേണ്ടിയാണ് നീ സദഖ കൊടുത്തത്. നീ നല്ല കൊടുക്കലുകാരനാണ്, നല്ല ഉദാരമതിയാണ് എന്ന് ആളുകൾ പറയാൻ വേണ്ടി അവനെയാണ് ആദ്യം നരകത്തിലേക്ക് വലിച്ചെറിയുക. അതേപോലെ തന്നെ ജിഹാദ്, ഒരാൾ പറയും അള്ളാഹുവെ ഖാതൽ തുഫീക ഹസ്തസ്തു ശിഹ്തു, ഷഹീദാകുന്നവരെ ഞാൻ നിന്റെ മാർഗത്തിൽ ഖിതാല് നടത്തി. അപ്പൊ അള്ളാഹുവിന്റെ പ്രതികരണം ഖാല കദബത്ത, നീ നുണ പറഞ്ഞു. വലാക്കിൻ ഖാതൽ തലിയാൻ യുഖാല അന്നക ജരീ, ആവേശമുള്ളവൻ, ധീരൻ എന്ന് പറയാൻ വേണ്ടിയാണ്, നല്ല പോരാളിയാണ് എന്ന് പേര് കിട്ടാൻ വേണ്ടിയാണ് നീ യുദ്ധത്തിൽ പങ്കെടുത്തത്. പേരിന് വേണ്ടി, പെരുമക്ക് വേണ്ടി നീ യുദ്ധ പോരാളിയായി. അതുകൊണ്ട് നിനക്ക് പരലോകത്ത് പോലില്ല. പിന്നെ ഹദീസിന് അടുത്ത ഭാഗം തരും, ഫ സുഹിബ അല വജീഹി ഹത്ത യുൽഖിയ ഫിന്നാർ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരെ അവരെ മുഖം നിലത്ത് കമഴ്ത്തി വലിച്ചുകൊണ്ടുപോകുന്ന, കാലിന്റെ സ്ഥാനത്ത് മുഖം അപമാനിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഭീമാകാരമായ വലിയ മുഴങ്കണക്കിന് നീളമുള്ള ചങ്ങലകളിൽ ബന്ധിച്ച് നിന്യരായി അവരെ നിന്യരാക്കി വലിച്ചഴച്ചു കൊണ്ടുപോയിട്ട് നരകമധ്യത്തിലേക്ക് അവരെ വലിച്ചെറിയും. അതിൽ മൂന്നാമത്തെ തീമാര വറജുലുൻ തഅല്ലമൽ ഇൽമ വഅല്ലമഹു വഖറഅൽ ഖുർആൻ, ഒരു മനുഷ്യൻ അയാൾ ഇൽമ് പഠിച്ചിട്ടുണ്ട്, മറ്റുള്ളവർക്ക് ഇതുപോലെ ഇൽമ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്, അയാൾ ഖുർആൻ ഓതിയിട്ടുണ്ട്, അങ്ങനെ ഫൗതിയ ബിഹി ഫഅറഫഹു നിയാമഹു, അയാൾ ചെയ്ത ആ കർമ്മങ്ങളൊക്കെ കൊണ്ടുവരപ്പെടും. അയാളെ ഖുർആൻ പാരായണവും അയാൾ പഠിക്കുന്നതും അയാൾ പഠിപ്പിക്കുന്നതൊക്കെ അവിടെ കാണിച്ചു കൊടുക്കും. അയാളുടെ നിയാമത്തൊക്കെ അയാൾക്ക് മനസ്സിലായി, ഫഅറഫഹ, അത് മനസ്സിലാക്കി. ഖാല ഫമാ അമിൽത ഫീഹ, എന്നിട്ട് ചോദിക്കും നീ നിനക്ക് അള്ളാഹ് തന്ന നിയാമത്താണെന്ത്? ഖുർആൻ നീ മനഃപ്പാഠമാക്കി, ഖുർആൻ നീ പഠിച്ചു, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി, ഇതൊക്കെ അള്ളാഹ് നിനക്ക് തന്ന നിയാമത്താണ്, ഇതുകൊണ്ട് നീ പരലോകത്തിലേക്ക് എന്ത് പ്രവർത്തിച്ചു എന്ന് ചോദിക്കും. അപ്പൊ അവൻ പറയും ഖാല തഅല്ലംതുൽ ഇൽമ വഅല്ലംതുഹു വഖറഅതു ഫീകൽ ഖുർആൻ, ഞാൻ ഇൽമ പഠിച്ചു, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഞാൻ നിന്റെ മാർഗത്തിൽ നന്നായി ഖുർആൻ ഓതി എന്നൊക്കെ പറയും. ഖാല അപ്പൊ അള്ളാഹ് പറയും കദബത്ത, നീ നുണ പറഞ്ഞു. വലാകിന്നക തഅല്ലംതൽ ഇൽമ ലിയുഖാല ആലിം, നീ ഇൽമ പഠിച്ചത് ആലിം എന്ന് പറയപ്പെടാൻ വേണ്ടി, പേര് കിട്ടാൻ വേണ്ടിയാണ്. വഖറഅത്തൽ ഖുർആൻ ലിയുഖാല ഹുവ ഖാരി, അയാളൊരു ഖാരിയാണ്, നല്ല ഓതുകാരനാണ് എന്ന് മറ്റുള്ളവർ പറയാൻ വേണ്ടിയാണ് നീ ഖുർആൻ ഓതിയത്. ഫഖദ് ഖീല, പിന്നെ പറയപ്പെട്ടു. സുമ്മ ഉമിറ ബിഹി, കൽപ്പന വരും. ഫസ്വഹിബ അല വജ്ഹി ഹത്ത ഉൽഖിയ ഫിന്നാർ, അങ്ങനെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതുവരെ മുഖം നിലത്ത് കമഴ്ത്തി വലിച്ചഴച്ചു കൊണ്ടുപോകും. സഹീഹ് മുസ്ലിം. അപ്പൊ ഖുർആൻ പഠിച്ചിട്ട് അത് ദുനിയാവ് ലക്ഷ്യം വെച്ച് പഠിക്കുന്ന, നല്ല ഖാരി എന്ന പേര് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ദുനിയാവിന്റെ നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടി പഠിക്കുന്ന ആളുകൾ നരകത്തിലാണ് അവരുടെ സ്ഥാനം എന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. മറ്റൊന്ന് ഖുർആൻ പാരായണത്തെക്കുറിച്ച്. ഖുർആൻ പാരായണത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ആകാശത്ത് അത് നമുക്കൊരു ആശ്വാസമാണ്. ആകാശത്ത് എന്നാൽ ഉപരിലോകത്ത്, അള്ളാഹുവിന്റെ അരികിൽ നമുക്ക് പരലോകത്ത് സമാധാനം കിട്ടാനുള്ള ഒരു കാരണം ദുനിയാവിൽ നമ്മൾ ഓതിയ ഖുർആൻ മഹ്ശറിൽ നമുക്ക് തണൽ തരും. അതേപോലെ ദുനിയാവിൽ നമുക്കതൊരു ദിക്റാണ്, ഒരു കീർത്തിയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ മലക്കുകളുടെ സദസ്സിൽ നമ്മളെക്കുറിച്ച് പ്രകീർത്തിക്കപ്പെടും. ഖുർആൻ ഓതുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല മലക്കുകളുടെ സഭയിൽ ഇന്ന ഓരോ ദിവസം ഖുർആൻ ഓതുമ്പോഴും ഓരോ ആയത്ത് ഓതുമ്പോഴും നമ്മൾ പഠിക്കുമ്പോഴും ഇതാ ഇവർ ഖുർആൻ ഓതുന്നു, ഖുർആൻ പഠിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെക്കുറിച്ച് പേരെടുത്ത് സംസാരിക്കും. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളാണ് എന്ന് മലക്കുകൾ പേരെടുത്ത് സംസാരിക്കും. മുസ്നദ് അഹമ്മദിൽ തന്നെ കാണാം, അബു സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അന്ന റജുലൻ ജാഅഹു ഫഖാല ഔസിനി, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് വസീയത്ത് തരൂ. ഫഖാല സഅൽത അമ്മാ സഅൽതു അൻഹു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ അബൂ സഈദ് ഖുദരിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് വസീയത്ത് തരൂ, അപ്പൊ ഞാൻ റസൂലിനോട് ഇപ്രകാരം ചോദിച്ചിട്ട് തന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, എന്താ നബി എനിക്കെന്നൊരു വസീയത്തുണ്ട് അത് ഞാൻ നിനക്ക് പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? സഅൽതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖബലിക ഉസിക്, ഞാൻ മുമ്പൊരിക്കൽ നബിയോട് വസീയത്ത് ചോദിച്ചിരുന്നു, അന്ന് നബി എനിക്ക് തന്ന വസീയത്ത് ഞാൻ നിനക്ക് തരാം. എന്തൊക്കെയാണ് നബി പറഞ്ഞത്? ഉസിക ബി തഖ്വല്ലാ, നീ തഖ്വ പാലിക്കണം. ഫൈന്നഹു റഉസു കുല്ലി ശൈ, എല്ലാറ്റിന്റെയും ശിഖരം, എല്ലാ കാര്യങ്ങളുടെയും മുകളിൽ ഉണ്ടാകുന്നത് തഖ്വയാണ്. ശിഖരം എന്ന് പറഞ്ഞാൽ അതാണ് റഇസ്, എല്ലാറ്റിന്റെയും മുകളിലുള്ളത് തഖ്വയാണ്. വഅലൈക ബിൽ ജിഹാദ്, നീ ജിഹാദിന് സന്നദ്ധനാകണം. ഫൈന്നഹു റഹ്ബാനിയത്തുൽ ഇസ്ലാം, ജിഹാദ് ഇസ്ലാമിലെ റഹ്ബാനിയത്താണ്, സന്യാസം, ബ്രഹ്മചര്യം. ഇസ്ലാമിലെ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുനിയാവ് വേണ്ട എന്ന തീരുമാനമുണ്ടല്ലോ, അത് ജിഹാദാണ്. വഅലൈക ബി ദിക്രില്ലാഹ് വതിലാവത്തുൽ ഖുർആൻ, നീ അള്ളാഹുവിന്റെ ദിക്രിലും ഖുർആൻ പാരായണത്തിലും മുഴുകണം. ഫൈന്നഹു റൗഹുക ബിസ്സമാ, അത് ഉപരിലോകത്ത് നിനക്ക് ആശ്വാസമാണ്. വദിക്കുറുക്ക ഫിലർ, ഭൂമിയിലായിരിക്കെ നിനക്കത് കീർത്തിയാണ്, പേര്. എവിടെ പേര്? ദുനിയാവിലെ ജനങ്ങളുടെയുള്ള പേരല്ല. അതിന് വിശദീകരണം മുഹദ്ദിസുകൾ പറഞ്ഞിട്ടുണ്ട്, മലക്കുകളുടെ സഭയിൽ എന്താണ് പേര്? ദുനിയാവിലായിരിക്കെ, നമ്മൾ ദുനിയാവിൽ ജീവിച്ചിരിക്കെ നമുക്ക് മലക്കുകളുടെ സ്ഥാനത്ത് കീർത്തി കിട്ടും. പിന്നെ ഖുർആൻ നമുക്ക് നാളെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ശുപാർശ പറയാൻ സാധ്യതയുണ്ട് എന്നുള്ള ബോധം നമുക്ക് വേണം. ഖുർആനോട് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന സമീപനം സ്വീകരിച്ചാൽ ഖുർആൻ നമുക്ക് അനുകൂലമായിട്ട് നാളെ ശുപാർശ പറയും. ഖുർആൻ മനസ്സിലാക്കുകയും എതിരെ പ്രവർത്തിക്കുകയും ചെയ്താലോ ഖുർആൻ നമുക്ക് എതിരായിട്ട് നാളെ അള്ളാഹുവിനോട് സംസാരിക്കും. അബൂ മാലിക് അൽ അഷ്ആരി റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസ്, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞിരിക്കുന്നു, അത്തുഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ പകുതിയാണ്. വൽഹംദുലില്ലാ തംലഉൽ മീസാൻ, അൽഹംദുലില്ലാ എന്ന ദിക്ർ മീസാൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ തംലഅൻ, അൽഹംദുലില്ലാ എന്ന ദിക്റും സുബ്ഹാനല്ലാഹ് എന്ന ദിക്റും മീസാൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. തംലഅനി മാ ബൈന സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദിക്റുകളാണ് അൽഹംദുലില്ലാ എന്ന ദിക്ർ. അല്ലാഹുവിന് സ്തുതി, സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധൻ എന്ന ദിക്റുകൾ. വസ്സലാത്തു നൂറുൻ, നമസ്കാരം പ്രകാശമാണ്. വസ്സദഖത്തു ബുർഹാൻ, സദഖ സകാത്ത് എന്ന് പറഞ്ഞാൽ അധികൃത പ്രമാണമാണ്. വസ്സബ്റു ലിയ, ക്ഷമ വെളിച്ചമാണ്. വൽ ഖുർആനു ഹുജ്ജത്തുൻ ലകൌ അലൈക, ഖുർആനാകട്ടെ നിനക്ക് അനുകൂലമായോ പ്രതികൂലമായോ തെളിവായി വരുന്ന ഒരു സംഗതിയാണ്. കുല്ലു നാസി യഖ്ദു, എല്ലാ മനുഷ്യരും രാവിലെ പുറപ്പെടും. ഫബായു നഫ്സഹു, എന്നിട്ട് സ്വന്തം നഫ്സിനെ കച്ചവടം ചെയ്യും. ഫമൂതിഖുഹ ഔ മൂബിഖുഹ, ഒന്നുകിൽ അവൻ ആ നഫ്സിനെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കും, അല്ലെങ്കിൽ ആ നഫ്സിനെ കൊണ്ടുപോയി നരകത്തിൽ തള്ളും. എല്ലാവരും രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടും, ഒന്നുകിൽ ആ ദേഹത്തെ കൊണ്ടുപോയി നരകത്തിലേക്ക് ഇടും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? നരകത്തിന് രക്ഷപ്പെടും. എപ്പോഴാണ് നരകത്തിന് രക്ഷപ്പെടുന്നത്? ഖുർആൻ അവൻ അനുകൂലമായിട്ട് സാക്ഷി പറഞ്ഞാൽ അവൻ നരകത്തിന് രക്ഷപ്പെടും. ഖുർആൻ അവനെതിരെ സാക്ഷി പറഞ്ഞാലോ അവൻ നരകത്ത് പോയി ചാടും. അപ്പൊ പ്രഭാതത്തിൽ തന്നെ നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. പിന്നെ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅനി ലിൽ അബ്ദി യൗമൽ ഖിയാമ, നോമ്പും ഖുർആനും അന്തിമനാളിൽ അടിമക്ക് വേണ്ടി ശുപാർശ പറയും. യഖൂലു സിയാമു ഐ റബ്ബി മനഅതുഹു ത്വഹാമ വശഹവാതി ബിന്നഹാർ ഫശഫഇനി ഫീ, നോമ്പ് പറയും, പകൽ സമയത്ത് ഇവന്റെ ഭക്ഷണവും കാമവികാരവും തടഞ്ഞു വെച്ചത് ഞാനാണ് റബ്ബേ, അതുകൊണ്ട് ഇവന്റെ കാര്യത്തിൽ എന്നെ ശുപാർശകനാക്കണേ, അതായത് എന്റെ ശുപാർശ നീ സ്വീകരിക്കണേ എന്ന് പറയും. വയഖൂലുൽ ഖുർആൻ, ഖുർആൻ പറയും, മനഅതുഹു നൗമ ബില്ലൈൽ ഫശഫഇനി ഫീ, അല്ലാഹുവേ രാത്രി സമയത്ത് ഇവന്റെ ഉറക്കം തടഞ്ഞത് ഞാനാണ്, അതായത് ഖുർആൻ ഓതി നിസ്കരിക്കാനും ഖുർആൻ ഓതാനും വേണ്ടി അവൻ രാത്രി ഉറക്കം കുറച്ചു, അപ്പൊ ഇവന്റെ ഉറക്കം തടഞ്ഞു വെച്ചത് ഞാനാണ്, അതുകൊണ്ട് എന്നെ ഇവന്റെ വിഷയത്തിൽ നീ ശുപാർശകനാക്കണേ എന്ന് പറയും. ഖാല ഫയുശഫാൻ, ആ രണ്ട് ശുപാർശയും അല്ലാഹു സ്വീകരിക്കും. മുസ്നദ് അഹമ്മദ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ അൽ ഫജർ, ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മശ്ഹൂദ, പ്രഭാത സമയത്തുള്ള ഖുർആൻ പാരായണം അത് പ്രത്യേകം അല്ലാഹുവിന്റെ അരികിൽ സാക്ഷീകരിക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രായിൽ 78-ാമത്തെ ആയത്ത്. ഇനി ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മനോഹരമായ ഒരു ഉപമ, അബൂ മുസല അഷ്അരി റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ലദീ യഖ്റഉൽ ഖുർആൻ കലൂതുറുജ, മാതളം പോലെയാണ് ഖുർആൻ പാരായണം ചെയ്യുന്നവന്റെ ഉപമ. തഅമുഹാ തയ്യിബുൻ വരീഹുഹാ തയ്യിബുൻ, അതിന്റെ രുചി നല്ലതാണ്, അതിന്റെ ഗന്ധം, അതിന്റെ പരിമളം അതും നല്ലതാണ്. വല്ലദീ ലാ യഖ്റഉൽ ഖുർആൻ കത്തംറ, ഖുർആൻ പാരായണം ചെയ്യാത്തവന്റെ ഉപമ, ഖുർആൻ അവന്റെ കയ്യിലുണ്ട് അവൻ അറിയാം പക്ഷെ അവൻ ഓതാറില്ല, തമ്രത്തി, തമ്രത്ത് പോലെയാണ്. എന്താ തമ്രത്ത്? ഈത്തപ്പഴം. തഅമുഹാ തയ്യിബ്, അതിന്റെ രുചി നന്ന്. വല റീഹലഹ, പക്ഷെ അതിന് ഗന്ധമില്ല. വമസലുൽ ഫാജിർ അല്ലദീ യഖ്റഉൽ ഖുർആൻ കമസലി റൈഹാന, ചില ഫാജിറുകളുണ്ട്, അധർമ്മികൾ, അവർ ഖുർആൻ ഓതും, ഖുർആൻ ഓതുന്ന അധർമ്മികളുടെ ഉപമ റൈഹാനത്ത് പോലെയാണ്. റൈഹാനത്ത് എന്ന് പറഞ്ഞ ചെടിയുടെ പ്രത്യേകത എന്താണ്? റീഹഹ തയ്യിബ്, അതിന്റെ ഗന്ധം നല്ലതാണ്. വത്താഴ്മുഹാമുർ, അതിന്റെ രുചി കയ്പാണ്. വ മസലുൽ ഫാജിർ അല്ലദീ ലാ യഖ്റഉൽ ഖുർആൻ, ഖുർആൻ ഓതാത്ത ഫാജിറിന്റെ ഉപമാക്ക മസലുൽ ഹൻലല, ഹൻലല പോലെയാണ്, കയ്പ്പു ചെടി പോലെയാണ്, ആട്ടങ്ങ പോലെയാണ്. താഴ്മുഹാമുറുൻ, അതിന്റെ രുചി കയ്പാണ്. വല അരീഹല, അതിനാകട്ടെ നല്ല ഗന്ധമൊട്ടില്ല താനും. സ്വഹീൽ ബുഖാരി. ഒരു വിശദീകരണവും ആവശ്യമില്ലാത്ത ഉപമയാണ്. മുനാഫിഖിനെയും മുഅ്മിനിനെയും സംബന്ധിച്ച് അവരുടെ ഖുർആനുമായുള്ള ബന്ധം അതിവിടെ അതിന് അതിന്റെ ഉപമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരിക്കുന്നത്. ഒരായത്ത് ഓതിയാൽ പത്ത് കൂലി, എല്ലാവർക്കും അറിയാം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖറാ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹ, അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരക്ഷരം അലിഫ് എന്ന് ഓതിയാൽ അതിന് നന്മയുണ്ട്, ഓരോ നന്മയും പത്തിരട്ടിയാണ്. ലാ ഖൂലു അലിഫ്ലാമീം ഹർഫ്, അലിഫ്ലാമീം എന്നത് ഒരു ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല. വലാക്കിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ, എല്ലാം ഓരോന്നും അലിഫും ലാമും മീമും ഒക്കെ വെവ്വേറെ ഹർഫുകളാണ്. 30 കൂലിയാണ് ഒരാൾ അലിഫ്ലാമി എന്ന് ഓതുമ്പോൾ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ഓതിയാൽ 190 കൂലിയാണ്. അപ്പൊ അങ്ങനെ മഹത്തായ പ്രതിഫലം ഖുർആൻ പാരായണത്തിനുണ്ട്. അപ്പോൾ ഒരായത്ത് ഓതാതിരുന്നാൽ ഒരു കൂലിയല്ല നഷ്ടപ്പെടുക എന്നർത്ഥം. ഖുർആനിന്റെ ആളുകളെ അള്ളാഹു അള്ളാഹുവിന്റെ ആളുകൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കും. ഖുർആൻ പഠിക്കുക, പാരായണം ചെയ്യുക, മനഃപ്പാഠമാക്കുക, അതിന്റെ ആശയം മനസ്സിലാക്കുക, അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുക, അത് ജീവിതത്തിൽ അമലാക്കുക, ഇങ്ങനെ ഖുർആനിന്റെ ആളുകളായിട്ട് ആരുണ്ടോ അവർക്ക് അള്ളാഹു അഹ്ലുല്ലാ എന്ന് പേരിട്ടിട്ടുണ്ട്. മുസ്നദ് അഹമ്മദിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ലില്ലാഹി അഹ്ലീൻ, അള്ളാഹുവിന് ചില സ്വന്തക്കാരുണ്ട്, മിനന്നാസ് ജനങ്ങളിൽ. ഫഖൈല, അപ്പൊ ചോദ്യമുണ്ടായി, മൻ അഹ്ലുല്ലാ, അള്ളാഹുവിന്റെ സ്വന്തക്കാർ അഹ്ലുല്ലാ ആരാണ്, അഹ്ലുല്ലാ എന്നറിയപ്പെടുന്നത് ആരാണ്, മിൻഹും അവരിൽ. ഖാല, അപ്പം നബി സല്ലല്ലാഹു പറഞ്ഞു കൊടുത്തു, അഹ്ലുൽ ഖുർആൻ ഹും അഹ്ലുല്ലാ, ഖുർആനിന്റെ ആളുകളാണ് അഹ്ലുല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചു. ഇനി ഖുർആൻ ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബഖറ, അതിന്റെ പാരായണത്തിന് പ്രത്യേകമായ പോരിശകൾ നബിസം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അഷ്ഷറിൽ അത് നമുക്ക് വലിയ മഴമേഘം പോലെ നിഴലിടും, സിഹറുബാധയിൽ നിന്ന് അത് കാവൽ തരും, ഷെയ്ത്താനിൽ നിന്ന് നമുക്കത് സംരക്ഷണം തരും, എന്നിങ്ങനെയുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ പല ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിലൊന്ന്, അബു ഉമാമത്തുൽ ഉമാമത്തിൽ ബാഹിലിയ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടു, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, ഖിയാമത്ത് നാളിൽ ഖുർആൻ അതിന്റെ ആളുകൾക്ക് ശുപാർശകനായിട്ടാണ് വരുന്നത്. ഷഫീആയിട്ടാണ് ഖുർആൻ വരിക. യഖറഉ സഹ്രാവൈൻ അൽ ബഖറത്ത് സൂറത്ത് ആൽ ഇംറാൻ, സഹ്രാവൈൻ എന്നറിയപ്പെടുന്ന രണ്ട് അധ്യായങ്ങൾ, പ്രശോഭിതമായ അധ്യായങ്ങൾ എന്നറിയപ്പെടുന്ന രണ്ട് സൂറത്ത്, പ്രശോഭിതങ്ങളായ വെളിച്ചമുള്ള രണ്ട് അധ്യായങ്ങൾ, അതായത് അൽ ബഖറ സൂറത്ത് ആൽ ഇംറാൻ, ആ രണ്ട് സൂറത്ത് നിങ്ങളടക്ക് പാരായണം ചെയ്യണം. فإنهما تأتيان يوم القيامة كأنهما غمامتان أو كأنهما غيايتان. ആ രണ്ട് സൂറത്തുകളും മഴമേഘങ്ങൾ പോലെ അല്ലെങ്കിൽ വെൺമേഘങ്ങൾ പോലെ നിങ്ങൾക്ക് തണലിടും. أو كأنهما فرقان من طير صفافة, അണിയണിയായി പറന്നുപോകുന്ന കിളികൾ പോലെ നിങ്ങൾക്ക് മേലെ അത് തണലിടും. തുഹാജാനി അന്ന സഹാബിഹിമ, അതിന്റെ ആളുകൾക്ക് വേണ്ടി അത് വാദിക്കും. ബക്കറ ഊതിയ ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുത്ത് വക്കീലായിട്ട് വരും. അവൻ അള്ളാഹുവിന് ഈ പ്രതിഫലം കൊടുക്കണമെന്ന് സൂറത്തുൽ ബക്കറ പറയും. സൂറത്തുൽ ആൽ ഇംറാൻ സംസാരിക്കും, വാദം നടത്തും അള്ളാഹുവിന്റെ അരികിൽ. എന്നിട്ട് നബി സാസം പറഞ്ഞു, ഇഖ്റഉ സൂറത്തുൽ ബക്കറ, നിങ്ങൾ സൂറത്തുൽ ബക്കറ ഓതണം. ഫഇന്ന അഖദഹ ബറക വതർകഹ ഹസ്ര, ബക്കറ ഓതുന്നത് ബറക്കത്താണ്, ബക്കറ ഓതാതിരിക്കുന്നത് ഹസ്രത്താണ്, നഷ്ടമാണ്, ഖേദിക്കേണ്ടി വരും. സൂറത്തുൽ ബക്കറ ജീവിതത്തിൽ ഓതാത്ത ആൾക്കാർ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് ഇടക്കിടക്ക് നമ്മൾ എന്ത് ചെയ്യണം, കുറേശ്ശെ കുറേശ്ശെ സൂറത്തുൽ ബക്കറ മുഴുവനായിട്ട് ഓതിത്തീർക്കണം. നിങ്ങൾക്കറിയാം, സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുന്ന വീട്ടിൽ ഷെയ്ത്താൻ കയറുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇടക്കിടെ എന്ത് ചെയ്യണം, ബക്കറ ഓതണം. ബക്കറ എടുക്കുന്നത് ബറക്കത്താണ്, ബക്കറ ഒഴിവാക്കുന്നത് ബക്കറ ഓതുന്ന ശീലം. ചില ആളുകൾ ഓതുകയാണെങ്കിൽ ചെറിയ സൂറത്ത് മാത്രം ഓതും, പോരാ, സൂറത്തുൽ ബക്കറ ഓതണം ഇടയ്ക്ക്. ബക്കറ ഒഴിവാക്കുന്നത് ഹസ്രത്താണ്, ഖേദമാണ്. വലാ തസ്തതി ഉഹൽ ബഫല, ബക്കറ ഓതുന്ന ആളുകളെ സാഹിറുമാർക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല. ബക്കറ പാരായണം ചെയ്യുന്ന ആളുകളെ മാരണക്കാർക്ക് കീഴ്പ്പെടുത്താൻ പറ്റില്ല. സിഹിർ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, സിഹിർ ചെയ്യുന്ന ആളുകൾക്ക് സൂറത്തുൽ ബക്കറ ഓതുന്നവരുടെ അരികിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നബി സലാസം പറഞ്ഞു. ഖാല മുആവിയ, മുആവിയ പറഞ്ഞു, ബലഗനി, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, അന്നൽ ബഫലത്ത അസ്സഹറ, ഇവിടെ ബത്തലത്ത് എന്ന് പറഞ്ഞാൽ ലാ തസ്തതീഉ ഹാൽ ബത്തല എന്ന് പറഞ്ഞില്ലേ, ബത്തലത്തിനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞില്ലേ, ബത്തലത്ത് എന്ന് പറഞ്ഞാൽ സഹറത്താണ്, സിഹർ ചെയ്യുന്ന ആൾക്കാർ, കൂടോത്രം ചെയ്യുന്ന, മാരണം ചെയ്യുന്ന, അറബ് മാന്ത്രികം ചെയ്യുന്ന ആളുകൾ, അങ്ങനത്തെ മന്ത്രപ്പണി എടുക്കുന്ന ആളുകൾക്ക് ദ്രോഹിക്കാൻ കഴിയില്ല. സിഹർ കൊണ്ട് സൂറത്തുൽ ബക്കറ ഓതുന്നവരെ ദ്രോഹിക്കാൻ കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ഒരായത്ത് ഓതുന്നത് പോലും ഏറ്റവും വില കൂടിയ ഒരു ചുവന്ന ഒട്ടകം സ്വന്തമാക്കുന്നതിനേക്കാൾ ഉത്തമമാണ് എന്ന് നബി സലാസം പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസ്, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബി ചോദിച്ചു, അയ്യുഹിബ്ബു അഹദുക്കും ഇദാ റജാ ഇലാ അഹ്ലിഹി അൻ യജിദ ഫീഹി സലാസ ഖലീഫാതിൻ ഇളാമിൻ സിമാനിൻ, ആരെങ്കിലും തന്റെ കുടുംബത്തിലേക്ക് മൂന്ന് തടിച്ചുകൊഴുത്ത വലിയ ഗർഭിണികളായ ഒട്ടകങ്ങളുമായി കടന്നുപോകുന്നതിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കൈ കാലി കൈയായിട്ടാണ്, തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അതാ കുടുംബനാഥൻ, വലിയ മൂന്ന് ഗർഭിണികളെ, പൂർണ്ണ ഗർഭിണികളായ, തടിച്ചുകൊഴുത്ത, ഖലീഫാത്തിൻ ഇളാമിൻ സിമാനിൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒട്ടകങ്ങളുമായി വരുന്നു. എന്ന് പറഞ്ഞാൽ ആ ഒട്ടകങ്ങൾ പ്രസവിക്കും, ആ ഒട്ടകത്തിന് വലിയ വില കിട്ടും, അയാൾക്ക് വലിയ സമ്പാദ്യം, ഒട്ടകത്തെക്കാൾ വലിയൊരു സമ്പാദ്യം അന്നൊരു അറബിയുടെ കയ്യിൽ ഉണ്ടാവില്ല, അമൂല്യമായ സമ്പാദ്യം. അത് അങ്ങനത്തെ മൂന്നെണ്ണം ഉണ്ടായാൽ നിങ്ങൾക്കത് ഇഷ്ടമാകുമോന്നാ ചോദ്യം. വെറും കൈയോടെ വീട്ടിൽ നിന്നിറങ്ങി തിരിച്ചു പോകുമ്പോൾ ഒരു അധ്വാനമൊന്നുമില്ലാതെ, നിങ്ങൾക്ക് വേറെ ഒരു അതീസിൽ നിങ്ങൾ കുടുംബബന്ധം മുറിച്ചു കളയാതെ, നിങ്ങളൊരു കുറ്റം ചെയ്യാതെ നിങ്ങൾക്ക് ഇത്രയും വലിയ സമ്പാദ്യം ചുരുങ്ങിയ സമയം കൊണ്ട് സ്വന്തമാക്കാം എന്ന് പറഞ്ഞപ്പോ സ്വഹാബികൾ പറഞ്ഞു, ഖുൽന, ഞങ്ങളെല്ലാവരും മറുപടി കൊടുത്തു, നാം അതെ, ഞങ്ങൾക്ക് അങ്ങനെ മൂന്ന് ഒട്ടകം ഹലാലായിട്ട് വില കൂടിയ ഒട്ടകങ്ങളല്ലേ സ്വന്തമായി കിട്ടുന്നത്, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഖാല നബി സലാസം പറഞ്ഞു, ഫസലാസു ആയാത്തിൻ യഖറഉ ബിഹിന്ന അഹദുക്കും ഫീ സലാത്തിഹി ഖൈറുല്ല, തന്റെ നമസ്കാരത്തിൽ നിങ്ങളിലൊരാൾ മൂന്ന് ആയത്തുകൾ ഓതുമ്പോൾ ആ മൂന്ന് ഒട്ടകങ്ങളെക്കാളും ഉത്തമം അതാണ്. മിൻ സലാത്തി ഖലീഫാത്തി ഇളാമിൻ ഖലീഫാത്തിൻ ഇളാമിൻ സിമാനിൻ, തടിച്ചുകൊഴുത്ത പൂർണ്ണ ഗർഭിണികളായ മൂന്ന് ഒട്ടകങ്ങളെക്കാൾ നിങ്ങൾക്ക് നല്ലത് നമസ്കാരത്തിൽ നിങ്ങൾ ഓതുന്ന മൂന്ന് ആയത്തുകളാണ്. മറ്റു ചിലയിടത്ത് നിസ്കാരം എന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ മൂന്നായത്ത് ഓതിയാൽ തന്നെ എന്ത് ചെയ്യും, വലിയ ഒട്ടകത്തെക്കാൾ വലിയ പ്രതിഫലം ലഭിക്കും എന്നാണ്. ഒരായത്തോതിയാ ഒരൊട്ടകത്തിന്റെ കൂലി, രണ്ടായത്തോ രണ്ടൊട്ടകത്തിന്റെ കൂലി, മൂന്നായത്തോതിയാൽ മൂന്നൊട്ടകം, മറ്റൊരു ഇപ്പോൾ നാലായത്തോതിയാൽ നാല് ഒട്ടകം, അങ്ങനെ വിശേഷിപ്പിച്ചു. അപ്പോൾ ഒരായത്തോതുമ്പോൾ ഇത്രയും വലിയ പ്രതിഫലം നമ്മുടെ അരികിലേക്ക് വരുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പിന്നെ നമുക്കെല്ലാം സുപരിചിതമായ മറ്റൊരു ഹദീസാണ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള വചനം, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിലെ ഖൈർ. സഹീഹ് ബുഖാരി. മറ്റൊരു റിപ്പോർട്ടിൽ ഇന്ന അഫ്ളലക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ അഫ്ളൽ, നിങ്ങളിൽ ഏറ്റവും അഫ്ളൽ, ഏറ്റവും അഫ്ളൽ ആരാണ്? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തും. സഹീഹ് ബുഖാരിയിൽ. വേറെ റിപ്പോർട്ടിൽ ഖിയാറുക്കും, ഇത് അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഖിയാറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ, ശ്രേഷ്ഠർ അതാരാണ്? ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഖുർആൻ കൂടുതൽ പഠിച്ചാൽ സ്വർഗത്തിലെ പദവി വർദ്ധിച്ചുകൊണ്ടിരിക്കും, പഠനം കുറഞ്ഞാൽ പദവി കുറയും. അൻ അബ്ദില്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു ഖാൽ, അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, അദ്ദേഹം പറഞ്ഞു, ഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നു, യുഖാലു ലിസാഹിബിൽ ഖുർആനി, ഖുർആനിന്റെ ആളോട് നാളെ പറയപ്പെടും, ഇഖ്റാ വർതഖി, ഖുർആൻ ഓതിക്കൊണ്ട് നീ ഉയർന്നുയർന്നു പോയിക്കോളൂ, വറത്തിൽ നീ അത് തർത്തിയിലായി അതിന്റെ ക്രമമുറപ്രകാരം നീ അത് പാരായണം ചെയ്തുകൊണ്ട് നീ ഉയർന്നു പോയിക്കോളൂ. അപ്പൊ ഖുർആൻ ഓതിയിട്ട് സ്വർഗത്തിലെ പദവികളിൽ മുകളിലേക്ക് അങ്ങനെ പോയിക്കൊള്ളാൻ പറയും. കമാ കുൻത തുറത്തലു ഫി ദുനിയാ, ദുനിയാവിൽ നീ എത്രമാത്രം ഖുർആൻ തർത്തിയിലോടുകൂടി അതിന്റെ നിയമാനുസൃതമായി പാരായണം ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഓതിയ, ദുനിയാവിൽ ഒരുപാട് ഖുർആൻ ഓതിയ ആളുകൾക്ക് സ്വർഗത്തിൽ ഒരുപാട് ഉയർന്ന പദവിയിലേക്ക് പോകാം. ഒരുപാട് പദവി, ഒന്ന് ഒരു പദവി കഴിഞ്ഞാൽ രണ്ടാമത്തെ പദവി, അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ പദവി. നിങ്ങൾക്കറിയാമോ, സ്വർഗത്തിലെ രണ്ട് പദവികൾക്കിടയിൽ ആകാശഭൂമികൾക്കിടയിലുള്ള അത്രയും വ്യത്യാസമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്രയും കൂടുതൽ ഗുണങ്ങൾ രണ്ടാമത്തെ പദവിയിലുണ്ടാവും. അങ്ങനെ തട്ടുകൾ കയറി പോകാം. ദുനിയാവിൽ നിങ്ങൾ എത്ര ഖുർആൻ ഓതിയോ അത്രയും. അപ്പൊ ഖുർആൻ നമ്മൾ എത്രമാത്രം കൂടുതലായി ഖുർആനെ സ്നേഹിക്കുകയും പഠിക്കുകയും പാരായണം ചെയ്യുകയും അമലാക്കുകയും ചെയ്യുന്നുണ്ടോ, ദഅവത്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ടോ, അത്രയും നാളെ സ്വർഗത്തിൽ അവന്റെ പദവി മുകളിലേക്ക് മുകളിലേക്ക് ഉയർത്തപ്പെടും. ഫൈന്ന മൻസിലക ഇന്ദ ആഖിരി ആയത്തിൻ തഖറൂഹ, നീ ഖുർആനിൽ ഏറ്റവും അവസാനം ഓതിയ ഒരു ആയത്തുണ്ടല്ലോ, അവിടെ വരെ നിനക്ക് ഉയരാൻ പറ്റും. മരിക്കുന്നതിന് മുമ്പ് നീ ഓതിയ ഖുർആൻ ആയത്തുണ്ട്, അവിടം വരെ നിനക്ക് ആ ആയത്ത് ഓതുന്ന സമയം വരെ നിനക്ക് അള്ളാഹു ഖുർആനിലേക്ക്, സ്വർഗത്തിൽ ഉന്നതമായ പദവിയിലേക്ക് അള്ളാഹു നിന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുമെന്ന് അബൂദാവൂദിന്റെ സുനൻ സ്വഹീഹായി വന്നിട്ടുണ്ട്. മറ്റൊന്ന്, അവർക്ക് താജുൽ കറാമ എന്ന കിരീടം അണിയിക്കപ്പെടും. ഇത് നമ്മൾ നിരന്തരമായിട്ട് കേട്ടിട്ടുള്ള ഹദീസാണ്. അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻ, അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, യജീഉൽ ഖുർആന യൗമൽ ഖിയാമ ഫയഖൂൽ, ഖിയാമത്ത് നാളിൽ ഖുർആൻ വന്നിട്ട് പറയും, യാ റബ്ബി ഹുല്ലഹു, അല്ലാഹുവേ അവന് നീ ആഭരണം അണിയിക്കണം. ഖുർആൻ വന്നിട്ട് പറയാണ്, ഇവനങ്ങനെ വെറുതെ നിർത്തിയപ്പെട്ടില്ല, ഇവൻ നിൽക്കുന്നിടത്തിന് അവൻ ആഭരണം കൊടുക്കണം. ഫയുൽബസു താജുൽ കറാമ, അങ്ങനെ താജുൽ കറാമ എന്ന് വിളിക്കപ്പെടുന്ന, കറാമത്തിന്റെ കിരീടം എന്ന് വിളിക്കപ്പെടുന്ന ഒരു കിരീടം അവൻ അണിയിക്കപ്പെടും. സുമയപ്പോൾ യാ റബ്ബി സിദ്ഹു, കിരീടം മാത്രം പോരെ റബ്ബേ, അവന് നീ ആഭരണം കൂടുതലായി നൽകണമെന്ന് ഖുർആൻ പറയും. ഫയുൽബസു ഹുല്ലത്തുൽ കറാമ, അങ്ങനെ ഖുർആനിന്റെ മറ്റ് കറാമത്തിന്റെ മറ്റ് ആഭരണങ്ങൾ, കിരീടമല്ലാത്ത മറ്റ് അവൻ കാരണങ്ങൾ, കൈത്തണ്ടയിൽ ധരിക്കുന്ന ആഭരണങ്ങളും മറ്റു ആഭരണങ്ങളുമെല്ലാം അവന് നൽകപ്പെടും. സുമയപ്പൂൽ യാ റബ്ബി ഇർലാൻഹു, അള്ളാഹുവേ നീ അവനെ തൃപ്തിപ്പെടണം. കാരണമെന്താ? അവൻ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവനാണ്. അങ്ങനെ അപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ഇഖ്റു വറഖവർ എന്ന് പറഞ്ഞല്ലോ, നീ ഓതുക ഉയരുക എന്ന് അള്ളാഹു പറയും. വതുസാദു ബികുല്ലി ആയത്തിൻ ഹസന, മനസ്സിലായില്ലേ? എല്ലാ ആയത്തിലും നന്മ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഓരോ ആയത്തവൻ ഓതിയിട്ടുണ്ട് ദുനിയാവിൽ, ദുനിയാവിൽ എത്ര ആയത്താണ് ഓതിയത് അതിനനുസരിച്ച് സ്വർഗത്തിൽ അവന് നന്മയും വിശിഷ്ടമായ സ്ഥാനങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ താജുൽ കറാമയും ഹുല്ലത്തുൽ കറാമയുമെല്ലാം അവൻ അണിയിക്കപ്പെടും എന്നാണ് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും. മറ്റ് ചില ഹദീസുകളിൽ സ്വന്തം മക്കളെ ഖുർആൻ മനഃപ്പാടമാക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾക്ക് താജുൽ കറാമ അണിയിക്കപ്പെടുമെന്ന് പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഖുർആൻ ഉറക്കെ ഓതുന്നതിലുമുണ്ട് പുണ്യം. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു കാന യഖൂൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം പറയാറുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹ പറഞ്ഞു, ലം യഅദനില്ലാഹു ലിശൈഇൻ മാ അദന ലിനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യതഗന്ന ബിൽ ഖുർആൻ, വഖാല സാഹിബുൻ ലഹു യുരീദു യജ്ഹറു ബിഹി. ഖുർആൻ മനോഹരമാക്കുന്നത് പോലെ മറ്റൊന്നും മനോഹരമായി ഉച്ചരിക്കാൻ അള്ളാഹു അനുവാദം കൊടുത്തിട്ടില്ല. അപ്പൊ ഖുർആൻ ഓതുമ്പോൾ ഏറ്റവും നന്നായിട്ട് ഓതണം. എന്നിട്ടത് വിശദീകരിക്കുകയാണ്. അതായത് ഖുർആൻ ഉറക്കെ ഓതും. യുരീദു യജ്ഹറു ബിഹി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഖുർആൻ ശബ്ദ അപ്പോഴല്ലേ ഖുർആന്റെ മനോഹാരിതം എല്ലാം ഓതിയാലല്ലോ പ്രകടമാവുക. ഖുർആൻ ഉറക്കെ ഓതിയിട്ട് എന്ത് ചെയ്യാം? ഖുർആൻ അതിന്റെ എല്ലാ നിയമങ്ങളോടും തജ്വീദോടും അതിന്റെ മനോഹാരിതയോടും കൂടി നിങ്ങൾ പാരായണം ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്നു. മഹറായി വരെ ഖുർആൻ നൽകാൻ അനുവദിച്ചു. സാധാരണ ഖുർആൻ മഹർ നൽകേണ്ടത് ഒരു മൂല്യമുള്ള വസ്തുവാണ്. പറ്റുമെങ്കിൽ സ്വർണത്തിന്റെ ഒരു മുട്ടെങ്കിലും മഹർ കൊടുക്കണം എന്നാണ് നബി സാഹിബ് പറഞ്ഞത്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് കിട്ടിയില്ലെങ്കിലാണ് താഴോട്ട് വരേണ്ടത്. ഒന്നും കിട്ടാനില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ഖുർആൻ ആയത്തുകൾ പഠിപ്പിച്ചു കൊടുത്തെങ്കിലും മഹർ നൽകിയ സംഭവം സ്വഹീൽ ബുഖാരിയിൽ തന്നെയുണ്ട്. സഹൽബിന് സാദിറലാനു അദ്ദേഹം പറയാണ്, അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമ്ര, നബിയുടെ അരികിൽ ഒരു സ്ത്രീ വന്നു. ഇന്നഹാ ഖദ് വഹബത്ത് നഫ്സഹാ ലില്ലാഹി വലി റസൂലിഹി, എന്റെ നഫ്സ് ഞാൻ അള്ളാഹുക്കും റസൂലിനും വേണ്ടി ദാനം ചെയ്തു എന്ന് പറഞ്ഞു. ഫഖാല മാലി ഫിന്നിസ. അപ്പൊ നബി പറഞ്ഞു, ഞാൻ ഇപ്പൊ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മിൻഹാജ, എനിക്ക് മാലി ഫിന്നിസായി മിൻഹാജ, ഇപ്പൊ എനിക്ക് സ്ത്രീകൾ ആവശ്യമില്ല എന്ന് നബി സാസം പറഞ്ഞു. ഫഖാല റജുലുൻ, അപ്പൊ നബിക്ക് വേണ്ട എന്ന് വെച്ചപ്പോ ഒരു മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു, സവ്വിജ്നീഹ, ആ സ്ത്രീ എനിക്ക് വിവാഹം കഴിച്ചു തരൂ റസൂലേ എന്ന് പറഞ്ഞു. ഖാല, അപ്പൊ നബി സാസം പറഞ്ഞു, അഴുത്തിഹ സൗബൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം മനസ്സിലാക്കി നിന്റെ കയ്യിൽ വല്ല വസ്ത്രവും മഹർ കൊടുക്കാനുണ്ടെങ്കിൽ നീ അത് കൊടുക്കണം. ലാജിദ്, ഈ കൊടുത്തതല്ലാതെ മറ്റൊന്ന് കൊടുക്കാനുണ്ട് കയ്യിലില്ല. കാലാഴ്ത്തിഹ വലോ ഹാത്തമൻ, ഒരു മോതിരമെങ്കിലും നീ കൊടുക്കണം. മിൻ ഹദീദ്, ഇരുമ്പിന്റെ ഒരു മോതിരമെങ്കിലും നീ എന്ത് ചെയ്യണം? കൊടുക്കണം. അപ്പൊ അദ്ദേഹം ഫഴുത്തലോ അതിനും ഉതിർ പറഞ്ഞു, ഇല്ലത്ത് പറഞ്ഞു, എനിക്ക് എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. ഫക്കാല മാ മഴക്കമിനൽ ഖുർആൻ, എങ്കിൽ നിന്റെ കയ്യിലുള്ള ഖുർആൻ ആവട്ടെ. അപ്പൊ കാല കഥ, നിന്റെ കയ്യിൽ എന്താണുള്ളത്? മാ മഴക്കമിനൽ ഖുർആൻ, ഖുർആനിൽ നിന്റെ കൂടെ എന്തുണ്ടെന്ന് ചോദിച്ചു. കാല കഥാവ കഥ, അപ്പൊ അതേ പറഞ്ഞു, ഞാൻ ഇന്ന സൂറത്തുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. കാല, അപ്പൊ നബിസ പറഞ്ഞു, ഫഖദ് സവ്വജ്തുകഹ, അവളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തിരുന്നു. അതായത് ആ സ്ത്രീക്ക് ആരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ രക്ഷിതാവിന്റെ സ്ഥാനത്ത് നിന്നിട്ട് ഇദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുത്തു. ബിമാ മഅകമിനൽ ഖുർആൻ, നിന്റെ കയ്യിലുള്ള ഇന്ന ഖുർആൻ ആയത്തുകൾ വെച്ച്. അപ്പൊ നീ ഖുർആൻ ആയത്ത് അവളെ പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് മഹർ. ഖുർആനിന് അങ്ങനെയുള്ള സ്ഥാനം നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ കൊണ്ട് ചില ജനതകൾ ഉയരും, ചില ജനതകൾ താഴും എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു. വിശദീകരണം ഒന്നും ആവശ്യമില്ല. ഖുർആൻ പഠിച്ചിട്ട് അതിന്റെ ഗുണം ഉൾക്കൊണ്ട് ഉന്നത നിലവാരത്തിലെത്തുന്ന സമൂഹമാണ് ഉയരും എന്നത്. താഴെന്ന് പറഞ്ഞ ആരെ കുറിച്ചാണ്? ഖുർആൻ പഠിച്ചിട്ട് അത് ജീവിതത്തിൽ പകർത്താതെ അതിന് ദുനിയാവിന് വേണ്ടി ഉപയോഗിക്കുക അല്ലെങ്കിൽ അതിനെ അവഗണിച്ച് കളയുകയോ ചെയ്യുന്ന ആളുകൾ. നബി സല്ലല്ലാഹു പറഞ്ഞതായിട്ട് ഉമർ ഉൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു സഹീ മുസ്ലിമിൽ, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ, ഈ കിതാബ് മുഖേന അള്ളാഹു ചില ജനതയെ ഉയർത്തും, ചില ജനങ്ങളെ ഉയർത്തും. വയലൌ ബിഹി ആഖരീൻ, മറ്റു ചില ജനതകളെ അള്ളാഹു താഴ്ത്തുകയും ചെയ്യും. പിന്നെ ഖുർആൻ മനഃപ്പാടമാക്കിയ ആളുകൾ അത് മറക്കാതെ നോക്കണം. മറ്റൊന്നും പോലെയുള്ള ഖുർആൻ പെട്ടെന്ന് മറന്നുപോകും. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ബിഇസ മാലി അഹദിഹിം അൻ യഖൂല നസീത്, ഒരാൾ ഞാൻ മറന്നു, നസീത്തു ആയത്തൻ കൈത്തവ കൈത്ത, ഇന്ന ഇന്ന ആയത്തുകളൊക്കെ ഞാൻ മറന്നുപോയി എന്നൊരാൾ പറയുന്നതിനേക്കാൾ മോശമായ മറ്റൊരു വർത്താനം എന്തുണ്ട്? ഖുർആൻ പഠിച്ച പലരും പറയും, ഞാനും പറയും, നിങ്ങളും പറയും. ഞാൻ കുറെ പഠിച്ചിരുന്നു, രണ്ട് ജ്യൂസ് പഠിച്ചു, അഞ്ച് ജ്യൂസ് പഠിച്ചു, പത്ത് ജ്യൂസ് പഠിച്ചു, ആ സൂറത്ത് പഠിച്ചു, ഈ സൂറത്ത് പഠിച്ചു, ഖുർആൻ മുഴുവൻ പഠിച്ചു. പക്ഷെ ഇപ്പൊ ഒന്നും ഓർമ്മയില്ല. ഖുർആൻ പഠിച്ചിട്ട് അത് മറന്നുപോയി എന്ന് പറയുന്നതിനേക്കാൾ മോശമായ മറ്റേതൊരു സംഗതി ഉണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. ബൽ നുസ്സിയ, മറപ്പിക്കപ്പെട്ടതാണത്. വസ്തദ്ക്കിറുൽ ഖുർആൻ, അതുകൊണ്ട് ഖുർആൻ നിങ്ങൾ നിരന്തരമായി ഓർക്കണം, ഇസ്തിദ്കാർ നടത്തണം, ആവർത്തിച്ചോർത്തുകൊണ്ടിരിക്കണം. ഖുർആൻ പഠിച്ച ആളുകൾ തന്നെ വീണ്ടും അത് മുദാക്കറ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഫഇന്നഹു അശദ്ദു തഫസ്സിയ മിൻ സുദൂരി റിജാൽ മിനൻ നഅം, ഒട്ടകം അതിന്റെ കുരുക്കിൽ നിന്ന് ചാടുന്നതിനേക്കാൾ, അതിന്റെ കടിഞ്ഞാണിൽ നിന്ന് ചാടാൻ ശ്രമിക്കുന്നതിനേക്കാൾ ശക്തമായി മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഖുർആൻ ചാടാൻ ശ്രമിക്കും. സുഹൈൽ ബുഖാരി. ഇബ്നു മർദാന പറയുന്ന റിപ്പോർട്ട്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹദീസാണ് ഞാൻ ഇപ്പൊ കേൾപ്പിച്ചത്. അദ്ദേഹത്തിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ട് സുഹൈൽ ബുഖാരിയിൽ വന്നു, ഇന്നമാ മസലു സാഹിബിൽ ഖുർആനി കമസലി സാഹിബിൽ ഇബിൽ, ഖുർആനിന്റെ ആളുടെ ഉപമ ഒട്ടകക്കാരനെ പോലെയാണ്. അൽ മുഅക്കല, കെട്ടിയിട്ട ഒട്ടകം. അയിൻ ആഹദ അലിയ, അതിനെ ഭദ്രമായിട്ട് കെട്ടിയിടുകയും ഇടക്കിടക്ക് ആ കെട്ട് ഉറപ്പിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ആ കെട്ട് അഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഒട്ടകത്തിന്റെ കെട്ടിടക്ക് പോയി നോക്കണം, ഇടക്ക് പോയി അത് മുറുക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ എന്താണ്? ഒട്ടകത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാട്ടം കൊണ്ട് ആ കെട്ട് അഴിഞ്ഞിട്ടുണ്ടാവും. അതുപോലെയാണ് നമ്മൾ അഴിക്കാൻ പറ്റിയ കെട്ടല്ലേ കെട്ടുള്ളൂ, കാരണം അയച്ചുകൊണ്ടുകൊണ്ടാണല്ലോ. അപ്പൊ അങ്ങനത്തെ കെട്ടേ കെട്ടുള്ളൂ. അപ്പൊ ഒട്ടകത്തിന്റെ കാര്യത്തിൽ മറ്റു ജീവികളെപ്പോലല്ല, അത് കുറച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അതിന്റെ ഇടക്കിടക്ക് നിങ്ങൾ ഒട്ടകത്തിന്റെ കെട്ട് ഇടക്ക് പുതുക്കണം, മുറുക്കി കെട്ടണം, മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾ ഈ നാഹദാലേഹ അംസക്ക ഇടക്കിടക്ക് ആ ഒട്ടകത്തിന്റെ കെട്ട് പുതുക്കിയാൽ അത് നിങ്ങൾക്ക് മുറുക്കിക്കെട്ടാം. വൈ നത്തലക്ക, നിങ്ങൾ ഒട്ടകത്തിനെ കെട്ടി തിരിഞ്ഞു വെക്കാതിരുന്നാലോ, ദഹബത്ത് ഒട്ടകം എവിടെക്കെങ്കിലും പോയിട്ടുണ്ടാവും. സഹീൽ ബുഖാരി. ആ ഒട്ടകത്തെ പോലെയാണ് ആര്? ഖുർആൻ കാരൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാമു അലാ റസൂലില്ലാ. അപ്പോൾ ഖുർആൻ ആയത്തുകൾ പഠിച്ച ആളുകൾ അത് മറന്നുപോകാതെ നോക്കേണ്ട ഒരു ചുമതല അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം ഖുർആൻ മറന്നുപോയി എന്ന് പറയുന്നതിനേക്കാൾ മോശമായി മറ്റെന്തുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ബിഇസ്മാലി അഹദിഹിം അൻ യഖൂല നസീതു ആയത കൈത വകൈത, ഇന്ന ഇന്ന ആയത്തുകളൊക്കെ ഞാൻ മറന്നുപോയി എന്ന് അവരിലൊരാൾക്ക് പറയേണ്ടി വരുന്നതിനേക്കാൾ മോശമായത്. അതെത്ര മോശമാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്, എത്ര മോശമാണ്. പിന്നെ ഓതുന്നത് കഴിവതും നല്ല ശബ്ദത്തോടെ, അതിന്റെ സ്വരമാധുരിയോടെ ഓതാൻ നമ്മൾ പരിശ്രമിക്കണം. ബറാബിന് ആസിബ് റളിയല്ലാഹു അൻഹു എന്ന റിപ്പോർട്ട്, ആൽ അദ്ദേഹം പറഞ്ഞു, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ള പറഞ്ഞു, ഹസ്നുൽ ഖുർആന ബി അസ്വാത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആനെ നന്നാക്കണം. ഫൈന്ന സൗത്തൽ ഹസന യസീദുൽ ഖുർആന ഹസന, നല്ല ശബ്ദം ഖുർആനിനെ ഒന്നുകൂടി നന്നാക്കും. മറ്റൊരിപ്പോഴിൽ സയ്യിനുൽ ഖുർആന ബി അസ്വാത്തിക്കും നല്ലത്. ദാരിമിയുടെ സുനനിൽ സ്വഹീഹായി വന്ന ബറാ റളിയല്ലാഹു അൻഹു ഹദീസ്, ഖുർആൻ കേൾക്കുന്ന സദസ്സുകളിൽ മലക്കുകൾ സന്നിഹിതരാകും. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ബൈന അന യാ റസൂലല്ലാഹ് ബാരിഹ അഖറു അലാ ബൈന അന യാ റസൂലല്ലാഹ് അൽ ബാരിഹ അഖറു അലാ ളഹരി ബൈതി ഇദ് ഗശിയനി ശൈഉൻ കസ്സഹാബ. അദ്ദേഹം പറയാണ്, റസൂലെ, രാത്രി സമയത്ത് എന്റെ വീടിന്റെ പുറംഭാഗത്ത് വെളിഭാഗത്ത് നിന്ന് ഞാൻ ഖുർആൻ ഓതുന്നു. അപ്പം മുകളിൽ മഴമേഘങ്ങൾ ഇങ്ങനെ ഒരു മേഘം മൂടിയതുപോലെ ഞാൻ കണ്ടു. വമ്രാത്തി ഹാമിൽ, എന്റെ ഭാര്യ ഗർഭിണിയാണ്. വൽ ഫറസു മർബൂത്ത്, എന്റെ കുതിര അതിനെ കെട്ടിയിട്ടതാണ്. ഫഹസീത് അൻ തവ അമ്രാത്തി, എന്റെ ഭാര്യ പ്രസവിച്ചു പോകുമോ എന്ന് ഞാൻ ഭയന്നു. അതേപോലെ വാൻഡി അൻഫിറ ഫറസി, എന്റെ കുതിര വിരളിയെടുത്ത് ചാടുന്നത് ഞാൻ ഭയന്നു. അപ്പം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കുതിര വിരളിയെടുത്ത് ചാടും. മുകളിൽ ഒരു നിഴൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഭാര്യ പ്രസവിച്ചു പോകുമോ എന്നൊരു ഭയപ്പാട് അദ്ദേഹത്തിനുണ്ടായി. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇഖ്റാ യാ ഉസൈദ്, നീ ഓതണം, നീ ഓതിക്കോ. ഫൈനഹുൽ മലക്ക്, മറ്റൊന്നുമല്ല, അത് മലക്കാണ്. നിനക്ക് ആ അനുഭവപ്പെട്ടത് മലക്കിന്റെ സാന്നിധ്യമാണ്. യസ്മഉൽ ഖുർആൻ, ഖുർആൻ കേൾക്കുന്നു. ഖാലഹ സലാത മറ, മൂന്ന് പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവിടെ ഉണ്ടായത് മലക്കിന്റെ സാന്നിധ്യമാണ്. മൂന്ന് പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഓതിക്കോ ഉസൈദേ എന്ന് പറഞ്ഞു. മുസന്നഫ് അബ്ദുറസാഖിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസ്. പിന്നെ അസൂയ അനുവദിച്ച രണ്ട് വിഷയങ്ങളൊന്നാണ്. അസൂയ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിലുണ്ട്. അന്യന്റേത് മുതൽ നശിക്കാൻ ആഗ്രഹിക്കലാണെന്ത്, നമ്മുടെ ദുഷിച്ച അസൂയ. എന്നാൽ അവന്റേത് നശിച്ചില്ലെങ്കിലും അവനെപ്പോലെയാകണം, അവനേക്കാൾ നന്നാകണം എന്ന് ആഗ്രഹിക്കാൻ, അത് രണ്ട് വിഷയത്തിലേ പറ്റുള്ളൂ. എല്ലാവർക്കും അറിയാം, ഒന്ന് സദഖന്റെ വിഷയമാണ്. സ്വത്ത് കയ്യിൽ വരികയും അള്ളാഹന്റെ മാർഗത്തിൽ നമ്മുടെ സഹോദരൻ ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആഗ്രഹിക്കാം എന്ത്, അവനെപ്പോലെ സ്വത്ത് കയ്യിൽ വന്നാൽ സദഖ നൽകിയിട്ട് അള്ളാഹനടുത്ത് വലിയ പദവി കിട്ടണം, നരകത്തിൽ നിന്ന് തന്നെ കവചമാക്കണം എന്നൊരാൾ ആഗ്രഹിക്കുന്നത് അസൂയ അനുവദിക്കപ്പെട്ട കാര്യമാണ്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടും സ്വഹീൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ലാ ഹസദ ഇല്ലാ ഫീ ഇസ്നതൈൻ, റജുലുൻ അല്ലമഹുല്ലാഹുൽ ഖുർആന ഫഹുവ യതുലൂഹു ആനാ അല്ലൈലി വആനാ അന്നഹാർ. അള്ളാഹു ഖുർആൻ പഠിപ്പിച്ച രാത്രിയിലും പകൽ രാത്രി സമയങ്ങളിലും പകൽ സമയങ്ങളിലും ഖുർആൻ ഓതാറുള്ള ഒരാൾ, ഫസമിയഹു ജാറു ലഹു, അയാൾക്കൊരു അയൽവാസിയുണ്ട്, അത് കേൾക്കും. അയാൾ രാത്രി ഖുർആൻ ഓതുന്നത് കേൾക്കും, പകലോന്നത് കേൾക്കും. ഫഖാല, എന്നിട്ട് അയാൾ പറഞ്ഞു, ലൈത്തനി ഊതീതു മിസ്ലമാ ഊതിയ ഫുലാൻ, എന്റെ അയൽപക്കത്തുള്ള അദ്ദേഹത്തിന് അവസരം കിട്ടിയതുപോലെ ഖുർആൻ പഠിക്കാനും ഓതാനും രാവും പകലും ഓതാനും എനിക്കും അവസരം കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഒരാൾ ആഗ്രഹിക്കും. ഫാമിൽത്തു, എനിക്കും അങ്ങനെയൊക്കെ അമല് ചെയ്യാമല്ലോ, നിസ്ലമായ അമലു, അദ്ദേഹം അമല് ചെയ്യുന്ന പോലെ എന്നൊരാൾ പറഞ്ഞാൽ അതിന് കുഴപ്പമില്ല, അതിലല്ലാതെ അസൂയല്ലാന്ന്. പിന്നെ പറഞ്ഞത് മാല്, മനസ്സിലായില്ലേ? അത് വിഷയം ഞാൻ നിങ്ങൾക്കറിയാം, സ്വയം ബുഖാരിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഖുർആൻ കൊണ്ട് ദുനിയാവ് മോഹിക്കരുത് എന്ന് പറഞ്ഞ മറ്റൊരു ഹദീസ്, ഖുർആൻ കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ ഖുർആനിനെ ഉപജീവന മാർഗമാക്കി മാറ്റരുത്. അൻ അബ്ദുറഹ്മാൻ ബിൻ ശിബിൽ, ഖാല അദ്ദേഹം പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇഖ്റഉൽ ഖുർആൻ വലാ തഅക്കുലു ബിഹി നിങ്ങൾ ഖുർആൻ ഓതണം അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് വലാ തസ്തക്സിറു ബിഹി അതുകൊണ്ട് സ്വത്ത് വർദ്ധിപ്പിക്കരുത് മനസ്സിലായില്ലേ വലാ തജ്ഫു അൻഹു ഖുർആനിൽ നിന്ന് വിട്ടുനിൽക്കരുത് വരണ്ടു പോകരുത് വലാ തഗ്ലു ഫിഹി ഖുർആൻ ഓത്തൽ നിങ്ങൾ കൃത്രിമത്വം കാണിക്കരുത് അതിരുകവരുത് അതിരുകവിയ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതേണ്ട നിയമമുണ്ടല്ലോ ആ നിയമത്തിൽ ആവശ്യമില്ലാത്തടത്ത് നീട്ടിയും ആവശ്യമില്ലാത്തടത്ത് മണിച്ചും സുന്നത്തിനപ്പുറത്തുള്ള തരത്തിൽ നിങ്ങൾ അതിരു കവിഞ്ഞിട്ടുണ്ടരുത് അതുകൊണ്ട് എന്താ എങ്ങനെയാണ് ഖുർആൻ ഓതണമെന്ന് പഠിക്കുക മാത്രമേ അതിന് പരിഹാരമുള്ളൂ അതല്ല നിങ്ങളെ സ്വന്തം പകം നിങ്ങൾ അതിൽ അതിരു കവിഞ്ഞ് പാരായണം ചെയ്യരുത് ഖുർആൻ ഒട്ടും പാരായണം ചെയ്യാതെയുള്ള വരണ്ട അവസ്ഥ നിങ്ങൾ ഒരിക്കലും കൊണ്ടുവരരുത് ഖുർആൻ കൊണ്ട് സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ പാരായണം 7 പാരായണം വരെ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ സഹീഹ് ബുഖാരി ഹദീസാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അഖറാനി ജിബ്രീൽ അലാ ഹർഫിൻ എനിക്ക് ജിബ്രീൽ ഖുർആൻ ഓതിയത് ഒറ്റ ഭാഷയിലാണ് ഭാഷ ഉദ്ദേശിച്ചത് ഒരു ലഹ്ജയിലാണ് അറബി പല നാട്ടിൽ പല ശൈലിയാണല്ലോ ഭാഷയ്ക്ക് ഉണ്ടാവുക ഒരു ശൈലിയിലാണ് അതായത് മക്കയിൽ മദീനയിലുമുള്ള ശൈലിയിലാണ് ആരും ഓതി കൊടുത്തത് ജിബ്രീൽ അലൈഹി സ്വലാം ഓതി കൊടുത്തത് പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല നാട്ടിൽ നിന്ന് ശൈലി വ്യത്യാസങ്ങളോടുകൂടി ഭാഷ സംസാരിക്കുന്ന അറബികൾ നമുക്ക് മലയാളത്തിൽ പല ശൈലിയുണ്ടല്ലോ എല്ലാ നാട്ടിലും ഒരേ ശൈലിയല്ലല്ലോ എന്നതുപോലെ അറബിയിലുമുണ്ട് വ്യത്യസ്തമായ ശൈലി ചില പദങ്ങളൊക്കെ ആ ശൈലിക്കനുസരിച്ച് മാറും അപ്പോൾ വ്യത്യസ്ത ശൈലിയിൽ സംസാരിക്കുന്ന ആളുകൾ റസൂലുള്ളാഹി അടുത്ത് വരുന്നതുകൊണ്ട് അവർക്കുകൂടി എളുപ്പത്തിൽ ഉൾക്കൊള്ളാവുന്ന വിധം മറ്റൊരു ശൈലിയിൽ കൂടി എനിക്ക് ഖുർആൻ ഓതിത്തരണമെന്ന് ജിബ്രീലിനോട് ആവശ്യപ്പെടും അള്ളാഹിന്റെ അനുവാദം കിട്ടാൻ വേണ്ടി ജിബ്രീൽ കാത്തിരിക്കും അങ്ങനെ ഫലം അസൽ അസ്തസീദുഹു എനിക്ക് പുതിയ ശൈലിയിൽ ഖുർആൻ ഓതിത്തരും അതായത് മറ്റു ചില ലഹജയിലും എനിക്ക് എന്ത് ചെയ്യും ഖിറാഅത്ത് തരും അത്തൻ തഹ ഇലാ സബഅത്തി അഹ്റുഫ് അവസാനം എനിക്ക് ജിബ്രീൽ 7 ലഹജയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഖുർആൻ ഓതിത്തന്നിട്ടുണ്ട് അതാണ് ഖുർആന്റെ 7 ഖിറാഅത്ത് എന്ന് പറഞ്ഞത് 7 തരം ഖിറാഅത്ത് അറബി ഭാഷയിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഖുർആൻ കൂടുതൽ ആളുകളിൽ കൂടുതൽ മനോഹരമായി പാരായണം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുകയും അത് അള്ളാഹു അനുവദിക്കുകയും ചെയ്ത് നമുക്ക് മനസ്സിലാകുന്നു ഇനി ഖുർആൻ ഓതാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ക്ലേശിച്ചു കണ്ടതിന്റെ ഓരോ അക്ഷരവും പഠിച്ച് ശ്രദ്ധിച്ച് പരമാവധി തെറ്റുപറ്റാതെ ഖുർആൻ അങ്ങനെ തപ്പിത്തടഞ്ഞ് പാരായണം ചെയ്യുന്നതിന് പോലും അതിനൊരു പ്രത്യേക പ്രതിഫലം അൽ മാഹിറുബിൽ ഖുർആൻ മഅ സഫറത്തിൽ കിറാമിൽ ബററ ഖുർആൻ പാരായണം ചെയ്യുന്നവർ അതിൽ മാഹിർ നിപുണൻ നന്നായി ഖുർആൻ ഓതുന്നവൻ അവർ മലക്കുകളുടെ കൂടെയാണ് സഫറത്തായിട്ടുള്ള സന്ദേശവാഹകരായിട്ടുള്ള മാന്യന്മാരും പുണ്യവാന്മാരുമായിട്ടുള്ള മലക്കുകളുടെ കൂടെയാണ് വല്ലദി യഖ്റഉൽ ഖുർആൻ ഒരാൾ ഖുർആൻ ഓതുന്നു ഖുർആനിൽ തപ്പിത്തടഞ്ഞുകൊണ്ട് ഓതേണ്ടി വരുന്നു വഹു അലൈഹി ശാഖുൻ അയാൾ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അങ്ങനെ ഓതുന്നത് ലഹു അജ്റാൻ അയാൾക്ക് 2 കൂലിയുണ്ട് ചില ആൾക്കാർ തെറ്റിദ്ധരിക്കും തപ്പിത്തടഞ്ഞ് ഓതുന്ന ആൾക്ക് മനോഹരമായി ഓതുന്നതിന്റെ ഇരട്ടിക്കൂലുണ്ട് അങ്ങനല്ല അത് അവർക്കുള്ളത് 2 കൂലിയാണ് മറ്റേ ആൾക്ക് മലക്കുകളുടെ കൂടെയുള്ള പദവിയാണ് അവിടെ എത്തണമെങ്കിൽ മാഹിറാവ് തന്നെ വേണം തപ്പിത്തടഞ്ഞിട്ട് മരണം വരെ ഓതിയാ പോരാ മനസ്സിലായില്ലേ തപ്പിത്തടഞ്ഞെങ്കിലും ഓതിയാൽ ചുരുങ്ങിയത് 2 കൂലി കിട്ടും മനസ്സിലായില്ലേ തപ്പിത്തടഞ്ഞ് ഓതുന്നവർക്ക് 2 കൂലിയാണ് ഏറ്റവും നന്നായി ഓതുന്ന ആളുകൾക്കോ ഖിറാഅത്തിൽ മാഹിറായിട്ടുള്ള ആളുകൾക്ക് മലക്കുകളുടെ കൂടെയാണ് അവരുടെ സ്ഥാനം പരലോകത്തുണ്ടാവുക എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ എന്നുള്ള റിപ്പോർട്ട് സ്വഹീഹ് മുസ്ലിമിൽ കാണാം ഇനി സ്വഹീഹ് മുസ്ലിമിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ള പറഞ്ഞു മൻ നാമ അൻ ഹിസ്ബിഹി ഔ അൻ ശൈഇ മിൻഹു ഖുർആനിന്റെ ഒരു ഹിസ്ബുമായി ഒരാൾ ഉറങ്ങി അല്ലെങ്കിൽ ഒരു ഹിസ്ബിന്റെ കുറച്ച് ഭാഗം ഓതിയിട്ട് ഒരാൾ ഉറങ്ങി ഫഖറഹു ഫീമാ ബൈന സലാത്തിൽ ഫജ്രി വ സലാത്തിൽ ദുഹരി എന്നിട്ട് അതേപോലെ തന്നെ സുബ്ഹ് നമസ്കാരത്തിനും ലൊഹർ നമസ്കാരത്തിനും ഇടക്ക് കുറച്ച് സമയം ഒരാൾ ഒരു ഹിസ്ബ് ഓതി അല്ലെങ്കിൽ ഒരു ഹിസ്ബിന്റെ കുറച്ച് ഭാഗം ഓതി അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അയാൾ ഒരു ഹിസ്ബ് ഹിസ്ബ് എന്ന് പറഞ്ഞാൽ ഖുർആൻ ഹിസ്ബ് തിരിച്ചറിഞ്ഞിട്ടില്ല ഒരു ഹിസ്ബ് ഓതി അല്ലെങ്കിൽ ആ ഹിസ്ബിന്റെ കുറച്ചെങ്കിലും ഓതി അങ്ങനെ ഒരാൾ ഓതിയാൽ അങ്ങനെ ഖുർആൻ പതിവായിട്ട് ഒരാൾ ഓതുകയാണെങ്കിൽ കുത്തിബ ലഹു കഅന്നമാ ഖറഅഹു മിനല്ലൈൽ രാത്രി മുഴുവൻ ഖുർആൻ ഓതിയവന്റെ സ്ഥാനം അവന് രേഖപ്പെടുത്തപ്പെടും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു ഹിസ്ബ് ഖുർആൻ ഓതിയിട്ട് കിടന്നാൽ സുബഹിനും ലൊഹറിനും ഇടക്ക് ഒരു ഹിസ്ബ് ഖുർആൻ ഓതിയാൽ രാത്രി മുഴുവൻ സമയം ഖുർആൻ ഓതിയവനെ പോലെ അവന്റെ സ്ഥാനം രേഖപ്പെടുത്തപ്പെടുമെന്ന് സ്വഹീഹ് മുസ്ലിം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ് പറയും ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട് ഞാൻ ചിലത് ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം ഖത്തമ് തീർക്കേണ്ടത് സാവകാശമോതി മാസത്തിലൊരു ഖത്തമ് തീർക്കലാണ് റസൂലുള്ള അഭികാമ്യമായി പഠിപ്പിച്ചിട്ടുള്ളത് കൂടുതൽ ഖത്തമുകൾ തീർക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുത്സാഹപ്പെടുത്തി. കാരണം എന്താണ്? കൂടുതൽ ഒതുക്കി തീർക്കാൻ വേണ്ടി വേഗത്തിലോതും, അതിന്റെ ആ മനോഹാരിത നഷ്ടപ്പെടുത്തും, തജ്വീദ് നിയമങ്ങൾ നഷ്ടപ്പെടുത്തും, ചിലപ്പോൾ അക്ഷരങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തും. അപ്പൊ ശ്രദ്ധിച്ചു ഓതാൻ വേണ്ടി നിങ്ങൾ ഒരു മാസം കൊണ്ട് ഇഖ്റായിൽ ഖുർആൻ ഫീ ശഹരീൻ, ഒരു മാസം കൊണ്ട് നിങ്ങൾ ഖുർആൻ മുഴുവൻ ഓതും. ഖുർആൻ മുഴുവൻ ഓതാൻ ഒരുങ്ങുന്നവർ ഒരു മാസം കൊണ്ട്. ഖുൽതു ഇന്നി അജിദു ഖുവ്വ, ഇത് അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു ഹദീസാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് അതിനും കൂടുതൽ ഓതാനുള്ള ശക്തിയുണ്ട്. അപ്പൊ നബി പറഞ്ഞു ഫഖറഹു ഫീ സബ്, എന്നാൽ നീ എന്ത് ചെയ്തോളൂ, ഒരാഴ്ച കൊണ്ട് ഒരു ഖുർആൻ ഓതിക്കോ. വല തസിദ് അലാ ദാലിക, അതിനേക്കാളും കൂടുതൽ നീ ഓതരുത്. ഒരാഴ്ചയിൽ ഒരു ഖത്മിൽ കൂടുതൽ നീന്തരുത്, ഓതരുത്. ഒരാഴ്ച കൊണ്ടാണ് ഖുർആൻ മുഴുവൻ പെട്ടെന്ന് ഒതു തീർക്കണം എന്ന് വിചാരിക്കുന്ന ആൾ ഒരാഴ്ച സമയമെങ്കിലും എടുക്കണമെന്നാണ്. മറ്റൊരു റിപ്പോർട്ടിൽ മൻ ഖറഅൽ ഖുർആന ഫീ അഖല്ല മിൻ സലാസിൻ ലം യഫ്ഖഹുന, മൂന്ന് ദിവസത്തിലും കുറഞ്ഞ സമയം കൊണ്ട് ഒരാൾ ഖുർആൻ ഓതാൻ ശ്രമിച്ചാൽ അയാൾക്ക് ഖുർആൻ മനസ്സിലാവില്ല എന്ന് ഹദീസുണ്ട്. മുസ്നദ് അഹമ്മദ് ഹദീസ്, അബ്ദുല്ലാഹിബ്നു അംർ എന്നുള്ള ഹദീസ് തന്നെ. അതുകൊണ്ട് ഖുർആൻ ഇതിൽ ശ്രദ്ധിച്ചു ഓതണം, ഖുർആൻ മനസ്സിലാക്കി ഓതണം. അതുകൊണ്ടോ ലം യഫ്ഖഹു എന്നുള്ള ഹദീസ് നമുക്ക് എന്ത് മനസ്സിലായി? ഒരാൾ രണ്ട് ദിവസം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഖുർആൻ മുഴുവൻ ഓതണമെന്ന് ചാട്ടി പിടിച്ചാൽ അയാൾക്ക് ഖുർആൻ മനസ്സിലാകില്ല എന്ന് പറഞ്ഞതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഖുർആൻ മനസ്സിലാക്കിക്കൊണ്ട് ഓതാൻ ശ്രമിക്കണം. അപ്പൊ കഴിയുന്ന നമ്മൾ പഠിച്ചതും അർത്ഥം പഠിച്ചതുമായ സുഹൃത്തുക്കൾ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓതേണ്ടത്. അഥവാ ഓതാനുള്ള സുഹൃത്തുക്കളെ അർത്ഥം പറയാൻ പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. അർത്ഥം അറിയില്ലെങ്കിലും ഖുർആൻ ഓതിയാൽ എന്തുണ്ട്? ഖുർആൻ പാരായണത്തിന്റെ പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലൊക്കെ ഖുർആൻ ജിബ്രീലിന്റെ അരികിൽ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സദഖ വർദ്ധിപ്പിക്കാറുണ്ട്. അതുപോലെ സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് മുറിച്ച് മുറിച്ച് ഓതാൻ, അർത്ഥം ശരിക്കും വ്യക്തമായി ഓതാൻ വേണ്ടി. അതുപോലെ ആശയം ചിന്തിക്കാതെ പാല് കുടിക്കുന്നത് പോലെ ഓതുന്ന റസൂലുള്ള വിലക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കൗമ വരും, ആട് ഓതും എന്താ ഉള്ളതെന്ന് ശ്രദ്ധിക്കാതെ. ഖുർആൻ ഓതുന്നത് ആശയം അറിയുമ്പോഴാണോ അതിനനുസരിച്ചുള്ള വികാരങ്ങളും പ്രതികരണങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഓതുന്നത് റസൂൽ വിലക്കിയിട്ടുണ്ട്. അപ്പം അത് പിന്നെ ഖുർആൻ കൊണ്ട് കുതർക്കം നടത്തുന്നത് മിറാ, ഖുർആൻ ഓതിയിട്ട് എന്താന്ന് മനസ്സിലാകാതെ അതുമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കും. ജനങ്ങളോട് തർക്കിക്കാൻ വേണ്ടി ഖുർആൻ ആയത്തോന്നവർ കുഫ്റാണ് എന്ന് നബി സഹം പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം എന്നറിയാം നിങ്ങൾക്ക്? ഖുർആൻ അറിയുന്ന ആളുകൾ ഇപ്പൊ രണ്ടാളെ ഒരേ സമയത്ത് മറമാടേണ്ട ഘട്ടം വന്നു, അല്ലെങ്കിൽ കുറെ ആളുകൾ ഒരുമിച്ച് മരിച്ചു, ഒരു ദുരന്തത്തിൽ എട്ട് പത്ത് ആൾക്കാർ ഒരുമിച്ച് മരിച്ചു എന്നായിരിക്കും ആക്സിഡന്റിൽ മറ്റെല്ലാരും കൂടി നമ്മൾ മറമാടാൻകൊണ്ടുവന്നു. ആരെങ്കിലും പിടിച്ചിട്ടല്ല ആദ്യം മറമാടേണ്ടത്, അല്ലെങ്കിൽ വലിയ കുടുംബത്തിൽപ്പെട്ടല്ല ആദ്യം മറമാടേണ്ടത്. ഒരുപാട് ആളെ ഒരേ സമയത്ത് കബറിൽ വെക്കേണ്ടിയെന്നാൽ ആദ്യം ആരെ വെക്കേണ്ടത്? ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്നവൻ ആദ്യം കബറിൽ വെക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീൽ ബുഖാരിയിൽ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അറിയാമോ? അതേപോലെ തന്നെ ഇമാമ് നിൽക്കാൻ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് ആർക്കാണ്? ഉമ്മുൽ ഖൗമ അഖറഉഹും ലികിതാബില്ല, ഖുർആൻ ഏറ്റവും കൂടുതൽ നന്നായി അറിയുന്ന ആളുകളാണ് ഇമാമ് നിൽക്കേണ്ടത്. പിന്നെയാണ് മറ്റുള്ള യോഗ്യതകളൊക്കെ എന്ത് ചെയ്യുക, പരിഗണിക്കപ്പെടുക. ഇങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായ നമുക്കറിയാവുന്നതും എന്നാൽ ഇടക്കിടക്ക് നമ്മൾ അനുസ്മരിക്കണം, ഇടക്കിടക്ക് നമ്മൾ ഇത്തരം ഹദീസുകൾ എന്ത് ചെയ്യണം, വായിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ഖുർആനുമായിട്ടുള്ള ആ ബന്ധം മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. കാരണം തആഹദു ബിൽ ഖുർആൻ എന്നാണ് ഇസ്ലാം പറഞ്ഞത്, ഖുർആനുമായി മുറിയാത്ത ബന്ധം സ്ഥാപിക്കണം. ഖുർആൻ ഓതിയിട്ട് പിന്നെ 11 മാസമല്ല റമദാനിലേക്ക് കാത്തിരുന്ന്, പിന്നെ 11 മാസമല്ല അടുത്ത റമദാനിലേക്ക് കാത്തിരുന്ന്, അങ്ങനെ മുറിഞ്ഞ ബന്ധമല്ല, പതിവായ ബന്ധം ഖുർആനുമായി ഉണ്ടാകണം. ഒരു ഹിസ്ബെങ്കിലും ഒരു ദിവസം നമ്മൾ ഖുർആനിൽ നിന്ന് ഓതണം. അള്ളാഹു സുബ്ഹാനഹു വതആല അഹ്ലുല്ലയിൽപ്പെടുന്ന അഹ്ലുൽ ഖുർആനുകാരായി നമ്മെ ഓരോരുത്തരെയും മാറ്റിത്തീർക്കട്ടെ, അതിനുള്ള തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യ ബഅദ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹമ്ദിക.